ഇലാവനും പുത്രനും പരിശുദ്ധ ഇലാവനും പുത്രനും പരിശുദ്ധ ദുഹായിക്കും സ്തുതി ആനുകളേഖം തന്നെയാമേ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന ദൈവമായ അർത്ഥാവിന്റെ തിരുനാമത്തിൽ വന്നവന് വരുവാനിരിക്കുന്നവന് വാഴ്ത്തപ്പെട്ടവനാവുന്ന ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചുതുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ. ദൈവങ്ങളെ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചുതുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചുതുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കാരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയായി ഞങ്ങളോട് കാരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിങ്ങൾ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കാരണം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ നിന്നടിയാരോട് കരുണചെയ്യുന്ന മനുഷ്യ രാജാവേ നിനക്ക് സ്തുതി പാറയ്ക്കുമോ. സ്വർഗസ്വനാ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിട്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവർത്തിപ്പിക്കരുത്, പിന്നെ ആ ദുഃഖമുണ്ടെന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഇന്നുള്ള നാല് രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും നിനക്കുള്ളതാണെന്നു ആമീൻ. കൃപ പറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് കൂടെ നീ ചെടികളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വയറ്റിൽ ഫലമായി നമ്മുടെ കർത്താവായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. സുഖമെന്നെ പറയാമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും നീ നമ്മളെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ ദൈവമേ, ഒരു അനുഗ്രഹീത സന്ധ്യയിൽ കൂടി ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രത്യേകിച്ച് പരിശുദ്ധമായ ഈ നോമ്പിൽ കൂടി ഇതിന്റെ പ്രാരംഭത്തിൽ ഞങ്ങൾ പ്രവേശിച്ച് ഞങ്ങളെ തന്നെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങളുടെ ശരീരം വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഞങ്ങളുടെ മനസ്സ് ഒരേപോലെ ഇരിപ്പണ്ടക്കോണം അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ബന്ധിക്കണമേ. നിന്റെ തിരുവചന സത്യങ്ങളെ കൂടുതൽ പഠിക്കുവാനും പഠിക്കുന്ന കാര്യങ്ങളൊക്കെയും വ്യക്തി ജീവിതത്തിൽ ഉപയുക്തമാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഈ വേദ പഠനത്തിൽ കൂടി അങ്ങേ കൂടുതൽ തിരിച്ചറിവുകളായി ഉള്ളവരെ വളരുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ പാർക്കണമേ. അങ്ങയോട് ചേർന്ന് തിരിച്ചുതോറും ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെയും ഞങ്ങളുടെ ശരീരങ്ങളെയും അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധമായ നോമ്പ് ഞങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് പ്രയാണം ചെയ്യുമ്പോൾ അങ്ങയോട് ചേർന്ന് നടപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. അതിൽ കൂടി ഞങ്ങളുടെ വ്യക്തി ജീവിതവും കുടുംബജീവിതവും ഒക്കെ ശുചീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. വിവേകമുള്ള മനസ്സും ഹൃദയവും ഞങ്ങൾക്ക് അവിടുന്ന് പ്രധാനം ചെയ്യണമേ. പ്രതികൂല സാഹചര്യങ്ങളൊക്കെ അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് ധൈര്യമായി മറികടക്കുവാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന ആത്മീയ നിറവ് അവിടെ ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണമേ. കുറ്റങ്ങളെയും കുറവുകളെ ക്ഷമിക്കണമേ. പ്രത്യേകിച്ച് പരിശുദ്ധമായ നോമ്പിൽ കൂടി ഓരോ നിമിഷവും അനുതാപത്തിന്റെ പ്രാർത്ഥന മുമ്പാ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഞങ്ങളിൽ അറിഞ്ഞും അറിയാതെ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അവിടെ ക്ഷമിച്ച് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. തങ്കം പോലെ വെളിപ്പാക്കപ്പെടുവാൻ തക്കവണ്ണം അവിടുത്തെ സ്പർശനം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. പ്രത്യേകിച്ച് രോഗികൾക്ക് സൗഖ്യം നൽകുന്ന കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളിൽ അറിഞ്ഞും അറിയാതെയും നിലനിൽക്കുന്ന എല്ലാ പാപ വ്രണങ്ങളെയും അവിടുന്ന് സൗഖ്യപ്പെടുത്തി പ്രകാശവും ചൈതന്യമുള്ളവരായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ പലേതരെ സ്വർഗപുരുഷ പ്രവേശിപ്പിക്കണമേ. നിന്നെ നിരപിതാവിനെയും പരിശുദ്ധാത്മാവിനെ എന്ന് പറഞ്ഞ ആളുകൾ സൂക്ഷിച്ചു പുലർത്തുവാനായിട്ട് തന്നെ ആമേ. എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാരെയും വളരെ സ്നേഹാദരവോടുകൂടി ഈ പഠന ക്ലാസ്സിലേക്ക് സ്നേഹത്തോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. നമുക്കറിയാം നമ്മൾ പരിശുദ്ധമായ നോമ്പിൽ കൂടി വളരെ ഭക്തിയോടുകൂടി യാത്ര ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും നോമ്പ് നോക്കുന്നു എന്നുള്ള ഒരു ശക്തമായ ധാരണയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഈ നോമ്പ് നമുക്ക് ഏറ്റവും അനുഗ്രഹവും നമ്മുടെ വ്യക്തി ജീവിതത്തിനും കുടുംബ ജീവിതത്തിനും വിശുദ്ധിയിലേക്ക് പ്രവേശിക്കത്തക്കോണുള്ള ഒരു ഗോവണിയായി ഈ നോമ്പ് ആയി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ വിചാരിക്കുന്നത് ഈ നമ്മുടെ പിതാക്കന്മാരൊക്കെ ഈ നോമ്പ് നോക്കുമ്പോൾ പറയുന്നത് ഈ വിശുദ്ധിയോടെ നോമ്പ് നോക്കുമ്പോൾ നമ്മുടെ മുഖത്തിന്റെ തൊക്കൊക്കെ പ്രകാശിക്കുന്നവർ തന്നെ. എനിക്ക് ആരെയും കാണാൻ കഴിയുന്നില്ലെങ്കിലും എന്നെ കേൾക്കുന്ന എല്ലാവരും ഈ നോമ്പ് നോക്കി അവിടെ ഇരുന്നോണ്ട് ഇങ്ങനെ പ്രകാശിച്ചിരിക്കുന്നതായിട്ട് ഞാൻ മനസ്സിൽ കാണുക. ഏതായാലും നോമ്പ് കഴിഞ്ഞാലും എപ്പോഴും ആ ഒരു പ്രകാശത്തിന്റെ തലത്തിൽ തന്നെ നിലനിൽക്കട്ടെ. എല്ലാ മോശ സീനായ പ്രവർത്തി പ്രകാശിച്ചതുപോലെ എന്നെ കേൾക്കുന്ന എല്ലാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും അമ്മമാരും ഒക്കെ അങ്ങ് സ്ഥിരം പ്രകാശിച്ച് നിലനിൽക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തു. നമ്മൾ ശാമുവേൽ പ്രവാചകന്റെ പുസ്തകമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച എനിക്ക് നിർഭാഗ്യവശാല് ക്ലാസ് എടുക്കാനായിട്ട് കഴിഞ്ഞില്ല. എങ്കിലും ബഹുമാനപ്പെട്ട CCORHന് ആ സമയം വളരെ തക്കത്തിന് ഉപയോഗിച്ച് വളരെ ഭംഗിയായിട്ട് ധ്യാനചന്തകൾ എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഒരു പ്രയാസം കൂടാതെ തന്നെ കഴിഞ്ഞ ആഴ്ച അച്ഛനത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു. മറ്റുള്ള നന്ദി ആ സമയത്ത് അറിയിക്കുന്നു. അത്യാവശ്യ എമർജൻസി എനിക്കുണ്ടായതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച ഇനി കയറാനായിട്ട് കഴിയാതെ പോയത്. ഏതായാലും ഇന്ന് വീണ്ടും നമുക്ക് ഒരുമിച്ച് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ടെലിഫോണിൽ കൂടി സംബന്ധിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നതിൽ അതിനുള്ള അവസരം തന്ന ദൈവത്തെ ഭക്തിയോടുകൂടി മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ശാമുവേൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം നമ്മൾ കഴിഞ്ഞ ആഴ്ച 13 വരെയുള്ള അധ്യായങ്ങളാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് 16 വരെയുള്ള അധ്യായങ്ങളാണ്. അങ്ങനെ കഴിഞ്ഞ ആഴ്ച 13 അധ്യായം എടുത്തെങ്കിലും എനിക്ക് സമയത്തിന്റെ പരിമിതി കൊണ്ട് പെട്ടെന്ന് 13 അധ്യായം ഓടിച്ചു വിടുകയായിരുന്നു. അതുകൊണ്ട് ഒന്നുകൂടെ വളരെ പ്രധാനപ്പെട്ട പ്രാധാന്യം അറിയിക്കുന്ന ചില ചിന്തകളൊക്കെ 13 അധ്യായത്തിലുള്ളത് കൊണ്ട് ഒന്നുകൂടെ 13 13 14 15 16 നാല് അധ്യായങ്ങൾ ഇന്ന് എടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് സമയത്തിന്റെ പരിമിതിയും സൗകര്യവും ഒക്കെ അനുസരിച്ച് അത് എടുക്കാൻ വിചാരിക്കുന്നു. 13 അധ്യായം നമ്മൾ കാണുമ്പോൾ പ്രധാനപ്പെട്ട രണ്ട് മൂന്നാല് കാര്യങ്ങളാണ് അവർപ്പെട്ട. ഒന്ന്, ശൗലിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടം, ശൗലും യോനാഥാനും, ശൗലിന്റെ പുത്രനായ യോനാഥാന്, ഈ രണ്ട് ആളുകളും യുദ്ധത്തിന് വേണ്ടി ആളുകളെ ഡിവൈഡ് ചെയ്ത് അവരുടെ കൂടെ നിർത്തുന്ന, ഒരുമിച്ച് നിർത്തുന്ന ഒരു ഭാഗമാണ് അതിന്റെ ആദ്യത്തെ ഭാഗം നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് ശൗല് ഇസ്രായേൽ പട്ടാളത്തെ ഗിൽഗാലിൽ വിളിച്ചു കൂട്ടുന്നു. അതുപോലെ തന്നെ ഫിലിസ്തീനയുടെ വലിയ സൈന്യം ശൗലിന് എതിരായിട്ട് അല്ലെ ഇസ്രായേലിനെതിരായിട്ട് യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം അടുക്കുന്ന ഭാഗം നമ്മൾ വായിക്കുന്നു. അതുപോലെ അത് കഴിഞ്ഞിട്ട് ഇസ്രായേലിന് വല്ലാത്ത ഒരു പ്രതിസന്ധി അവരെ ശക്തമായിട്ട് ബാധിക്കുകയും തളർന്നു പോകുന്ന ഒരു തലങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു നിമിഷം. അതുപോലെ തന്നെ പിന്നെ ശൗലിനെ ആരാധനയ്ക്കായിട്ട് കാത്തിരുന്ന ശൗല് ശൗലിൽ വരാൻ വൈകിയതുകൊണ്ട് സ്വയം ഹോമയാകവും ഒക്കെ കഴിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതിനുശേഷം ശാമുവേൽ പ്രവാചകന് അത് ചെയ്തുകൊണ്ട് ശൗലിനെ ശക്തമായിട്ട് ശാസിക്കുന്ന ഇങ്ങനെ അഞ്ച് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ 13 അധ്യായത്തില് നമ്മൾ പഠിക്കുന്നത്. ശൗല് രാജാവായപ്പോൾ അവന് 30 വയസ്സുള്ളവനായിരുന്നു. നമുക്കവിടെ ചോദിക്കാം, 3 വയസ്സിലാണ് ശൗല് രാജാവായി തീർന്നത്. അവൻ ഇസ്രായേലിൽ 2 സംവത്സരമാണ്. എത്ര വർഷം ശൗല് ഇസ്രായേലിൽ തന്റെ രാജ്യഭരണം നടത്തി നിർവഹിച്ചു എന്ന് ചോദിക്കുമ്പോൾ 2 വർഷമാണ് അവൻ ചെയ്തത്. അവൻ ശൗൽ ഇസ്രായേൽ 3000 തെരഞ്ഞെടുത്തു. 2000 ശൗലിനോടുകൂടെ മിസ്കായിലും ബെഥേൽമയിലും 1000 യോനാഥാനോടുകൂടെ ബഥാന്യമയിലെ ഗിബെയയിലും ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അപ്പനും മകനുമാണ് ശൗലും അതുപോലെ യോനാഥാനും. അവിടെ രാജ്യത്ത് യുദ്ധ ഭരണ സംവിധാനത്തിന് വേണ്ടിയും അതുപോലെ യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങേയായിട്ട് കാര്യങ്ങൾ നിർവഹിക്കത്തക്കോണം 2 സ്ഥലങ്ങളിലായിട്ട് അപ്പനും മകനും, വാസ്തവത്തിൽ ഈ മകനെ യോനാഥാൻ രാജഭരണമൊന്നും ചെയ്യുന്നില്ലെങ്കിലും ശൗലിനെ സഹായിക്കത്തക്കോണം, പ്രത്യേകിച്ച് ശത്രുക്കൾ കടന്നു വരുമ്പോൾ അപ്പന്റെ കൂടെ നിന്നുകൊണ്ട് ഇസ്രായേലിനെ സംരക്ഷിക്കത്തക്കോണം വളരെ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് യോനാഥാൻ. അങ്ങനെ യോനാഥാനും ഒരു കൂട്ടം ആളുകളെ കൊണ്ട് ഗിബെയിൽ ഇങ്ങനെ താമസിച്ചുകൊണ്ട് ശുശ്രൂഷ ഇങ്ങനെ അനുഷ്ഠിച്ചു പോവുകയാണ്. യോനാഥാൻ വളരെ ശൗലിനെ പോലെയല്ല, വളരെ വിവേകത്തോടുകൂടി ദൈവാശ്രയ ബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്കറിയാം ശൗലിനെ ദൈവം തെരഞ്ഞെടുത്തു. ഒന്നുമില്ലായിരിക്കും നിന്നാണ് ശൗലിനെ, ഏറ്റവും താഴ്ന്ന ഒരു കൂട്ടായ്മയിൽ നിന്നാണ് ശൗലിനെ വലിയ ഒരു തലങ്ങളിൽ രാജാവായിട്ട് അഭിഷേകം ചെയ്തത്. പക്ഷെ ഈ ശൗല് ഈ വാസ്തവത്തിന് രാജാവായിട്ടൊക്കെ ദൈവം ശൂന്യതയിൽ നിന്ന് തെരഞ്ഞെടുത്ത് ഇത്രമാത്രം അധികാരം കൊടുത്തെങ്കിലും ദൈവമായി വിശ്വസ്തയോട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനായി അല്ല ശൗലിനെ നമ്മൾ കാണുന്നത്. അങ്ങനെ ഒന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും അല്ല ദൈവം ശൗലിനെ തെരഞ്ഞെടുത്തത്. ശൗല് ആ നാട്ടിലേക്ക് വെച്ച് ഉയരം കൂടിയവരാണ്, ആരോഗ്യ ദൃഢഗാത്രനാണ്, കഴിവുള്ളവനാണ്, മിടുക്കനാണ്, ഇതൊക്കെ ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണല്ലോ ശൗലിനെ ദൈവം തന്നെ നേരിട്ടാണല്ലോ തെരഞ്ഞെടുക്കുന്നത്. അപ്പം ഒരുപക്ഷെ രാജഭരണം ദൈവത്തിന് ഇഷ്ടമല്ലെങ്കിൽ പോലും ജനങ്ങളുടെ ആവശ്യപ്രകാരം നല്ല ആ കൂട്ടത്തിൽ ഏറ്റവും തടിയും, നമ്മുടെ നാട്ടിൽ പറഞ്ഞ പോലെ നല്ല തടി പിടിക്കുള്ളവന്മാരെ, അങ്ങനെയുള്ള ഒരാളെയാണ് രാജാവായിട്ട് ഇസ്രായേലിന്റെ രാജാവായിട്ട് ദൈവം നബ്രാൻ ശൗലിനെ കണ്ട് തെരഞ്ഞെടുക്കുന്നത്. എന്നാല് ശൗലിനേക്കാൾ അപ്പുറമായി യോനാഥാനാണ് അദ്ദേഹത്തിന്റെ പുത്രനാണ് വിവേകത്തോടും ദൈവാബോധത്തോടും പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ തുടർന്ന് വായിക്കുമ്പോഴെന്നാൽ ഫിലിസ്ത്യർ ഇസ്രായേൽ യുദ്ധം ചെയ്യുവാൻ 30,000 കരവും 6,000 കുതിരസേവകരും കടൽപ്പുറത്തെ മണൽ പോലെ അസംഖ്യ ജനവുമായി ഒരുമിച്ച് കൂടി. കാരണം ഈ ഫിലിസ്ത്യർ ഒരുപാട് ജനങ്ങളുണ്ട്, അവരൊരുമിച്ച് ഇസ്രായേൽ ജനങ്ങളെ പരാജയപ്പെടുത്താൻ തക്കവണ്ണം, പ്രത്യേകിച്ച് ശൗലിനെയും അവന്റെ മകനെ അവർ കൊല്ലാൻ തക്കവണ്ണം ഇങ്ങനെ ഒരുമിച്ച് കൂടി അവർ യുദ്ധത്തിന് ഒരു പാളി പറഞ്ഞതാണ്. ബേതാർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, കിഴക്ക് മിക്മാസ് പറഞ്ഞ സ്ഥലത്ത് അവരൊരുമിച്ച് പാളയെ പറഞ്ഞു. ഒരുപാട് എണ്ണി ചിട്ടപ്പെടുത്തുവാൻ തക്കവണ്ണം സാധിക്കാത്ത വലിയൊരു കൂട്ടം ജനങ്ങളായിരുന്നതുകൊണ്ട് ഇസ്രായേൽ ജനങ്ങളെ സംബന്ധിച്ചോളം വലിയൊരു ഭയമായിപ്പോയി. കാരണം ഇത്രയും ജനങ്ങൾ ഒരുമിച്ച് കൂടി വന്നപ്പോഴത്തേക്ക് ജനങ്ങൾക്ക് വല്ലാണ്ട് ഒരു ഭയമുണ്ടായി. കാരണം അവര് ഇസ്രായേൽ ജനങ്ങളെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പലർത്തായിട്ട് അവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. ജനങ്ങളൊക്കെ ഒരുപാട് പ്രയാസപ്പെട്ടു. അവര് ഇസ്രായേൽ ജനങ്ങളൊക്കെ ഇങ്ങനെ ഗുഹകളിലും പല സ്ഥലങ്ങളിലും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ഒളിച്ച് താമസിക്കുന്നതായിട്ട് ഇസ്രായേൽ ജനങ്ങൾ ഇങ്ങനെ കാണുകയാണ്, അവരുടെ നേതാക്കന്മാരെ ഇങ്ങനെ കാണുകയാണ്. അപ്പൊ അവരെ ഒരുമിച്ച് ശലോമിൽ ശൗലിന്റെ അടുത്ത് അവരെ അവിടെ കടന്നു വന്നു, യോർദാൻ കടന്ന് ഗാദ് ദേശത്തിലും ഗലിയാദിലും പോയി. ശലോം ശൗലോം ഗിലാദിൽ താമസിച്ചിരുന്നു. ജനമെല്ലാം പേടിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ ചെന്നു. അപ്പൊ നമ്മൾ ഇതിന് മുമ്പ് വായിക്കുന്ന ഒരു ഭാഗമുണ്ട്, ഈ ശൗല് ശൗമൈ പ്രവാചകൻ ശൗലിനെ വിട്ട് പോകുമ്പോഴ് ഒരു നിശ്ചിത കാലപരിധി കൊടുത്തിരുന്നു. ഞാൻ 7 മാസം കഴിഞ്ഞതിന്റെ അടുക്കലേക്ക് 7 ദിവസം ഞാൻ കഴിഞ്ഞതിന്റെ അടുക്കൽ വരും, അത് നമുക്ക് ഒരുമിച്ച് സമാധാന ഹോമയാകും സമാധാന യാഗമൊക്കെ അർപ്പിക്കാം എന്ന് പറയുന്നുണ്ട്. അതെന്തിനാ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാല്, യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ഒരു ദൈവത്തിന് ബലി അർപ്പിച്ചുകൊണ്ട്, കാരണം ഇസ്രായേൽ ജനങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുന്ന കൂട്ടമാണ്. അപ്പം ശത്രുക്കളെ സംഹരിക്കുന്നതിന് മുമ്പ് ദൈവത്തിന് ബലി അഴിപ്പിച്ച് ദൈവത്തിന് ആരാധന അർപ്പിച്ചിട്ട് പോകാം എന്നുള്ളൊരു മനോഭാവത്തോടു കൂടിയാണ് ഈ കാര്യം ശൗല് അങ്ങനൊരു കാര്യം ചെയ്തതും അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ശൗമേല ഈ കാര്യങ്ങൾ നിർദ്ദേശിച്ചതും. ഇത് ശൗമേലിനാണ് നിർദ്ദേശമാണ്, 7 ദിവസം കഴിഞ്ഞ് ഞാൻ ഗിൽഗാലിൽ വരും, നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് ബലി അർപ്പിക്കാം, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നിർവഹിക്കാം എന്നുള്ള ഒരു ചുമതല കൊടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ നിർദ്ദേശം ശൗലിന് കൊടുത്തുകൊണ്ടാണ് ശൗമേൽ പ്രവാചകൻ ഈ 12-ാം അധ്യായം കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതാണ്, 12-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ ഈ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ശൗല് വരാൻ വരുവാൻ തക്കവണ്ണം വൈകി എന്നറിഞ്ഞ പറഞ്ഞപ്പോള് ശൗലന്റെ ചേർന്നറിയാമോ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ തക്കവണ്ണം ഇടയായി എന്ന് പറഞ്ഞാല് എന്താ സംഭവിച്ചത്? ഈ ഹോമയാകും സർവാതന്ത്ര്യയാകും അവരുടെ സ്വന്തമായിട്ട് കഴിച്ചു. ഈ നമ്മുടെ 9-ാം വാക്യത്തില് അവിടെ പറയുമ്പോൾ തന്നെ വളരെ ഈ ശൗലിന്റെ സ്വഭാവത്തിന് പ്രത്യേകത കാണുന്നുണ്ട്. അപ്പൊ 8-ാം വാക്യം അവസാനം വായിക്കുമ്പോൾ ശൗല് നിശ്ചയിച്ചിരുന്ന അവധി അനുസരിച്ച് അവർ 7 ദിവസം കാത്തിരുന്നു, എങ്കിലും ശൗല് ഗിൽഗാദിൽ എത്തിയില്ല, ജനവും അവരെ വിട്ട് ചിതറിപ്പോയി. അപ്പോൾ ശൗൽ ഹോമയാകും സമാധാനയാകും ഇവരെ എന്റെ അടുക്കൽ കൊണ്ടുവരുമെന്ന് കൽപ്പിച്ചു. അവൻ തന്നെ ഹോമയാകം കഴിച്ചു, ഹോമയാകം കഴിച്ചു തീർന്ന ഉടനെ ഇതാ ശൗല് വരുന്നു. ഈ വേദഭാഗം നമ്മൾ വളരെ കാര്യമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ശൗലിന്റെ ശൗല് പ്രവാചകൻ വരാൻ താമസിച്ചു, ശൗലിനെ കാത്തിരിക്കാത്ത കോണം മനസ്സിലാതെ ശൗൽ പറയുന്നൊരു കാര്യമാണ്, സമാധാനയാകും ഹോമയാകും ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരുവി. വാക്കുള്ളൊരു കൽപ്പനയാ, എന്താ ദൈവത്തിന് ഹോമയാകോ സമാധാനയാകോ ഉണ്ടാവുന്ന നിങ്ങൾക്ക് മനസ്സിലായി കാണുക. ഇന്നത്തെ കാലത്ത് നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ്, പഴയ കാലത്ത് ഹോമയാകോ സർവന്ത ബലിയാണ്, അന്നത്തെ ബലിയ. ആ ബലി വിശുദ്ധ കുർബാന പോലെ തന്നെയാണ്, ഒരു നല്ല കാലത്തിന് പോകുമ്പോൾ വിശുദ്ധ കുർബാന അനുഭവിച്ചുകൊണ്ട് അത് അനുഷ്ഠിച്ചുകൊണ്ട് പോകണം എന്നുള്ളത് പോലെ തന്നെ ഒരു വലിയൊരു പ്രതിസന്ധി തരണം ചെയ്യാൻ പോകുമ്പോൾ വിശുദ്ധ ബലി അർപ്പിച്ച് പല പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിച്ച് പോകണം എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് ചെയ്യേണ്ടത്. വാസ്തവത്തിൽ ഏറ്റവും വിനയത്തോടും ഭക്തിയോടും ചെയ്യേണ്ട ഒരു കാര്യമായത്, ഏറ്റവും ഭക്തിയോടും വിനയത്തോടും കൂടെ ചെയ്യേണ്ട ഒരു കാര്യമായത്. പക്ഷെ ശൗലിനെ നോക്കിയേ, അതെങ്കിൽ ഇവരുടെ രാജത്വത്തിന്റെ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ ഹോമയാകും സർവാതയാകും എന്റെ അടുക്കൽ കൊണ്ടുവരുമെന്ന്. ശൗല് പ്രവാചകൻ വരുന്നതിന് മുമ്പ് ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ യാഗമൊക്കെ കഴിച്ചു. ഈ ശൗൽ എന്ന് പറയുന്നത് വെറും ഒരു രാജാവാണ്, ഒരു പുരോഹിതന്റെ സ്ഥാനം ആകില്ല ഈ ശൗലിനില്ല. അതുകൊണ്ട് തന്നെ പുരോഹിതന്മാർക്ക് മാത്രം ചെയ്യാൻ തക്കവണ്ണം നിയോഗിക്കപ്പെട്ട കാര്യമാണ് ഈ ബലിയർപ്പണം. പുരോഹിതന്മാർക്ക് മാത്രം ചെയ്യാൻ നിർവഹിക്കപ്പെട്ട നിയോഗിക്കപ്പെട്ട ബലിയർപ്പണം അർഹതയില്ലാത്തവൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ വേദഭാഗം നമ്മൾ തിരിച്ചറിയുന്ന വലിയൊരു സംഗതി. ഇവിടെ ശൗല് പറയുന്ന ഇത് ശൗലം ചെയ്തു ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട്, വാസ്തവത്തിൽ ദൈവത്തിന്റെ ശക്തമായ കൽപ്പനയാണ്. ആര് എന്തൊക്കെ ഒരു രാജാവ് ചെയ്യേണ്ട പ്രവർത്തന മേഖല എന്താണ്, ഒരു പ്രവാചകൻ ചെയ്യേണ്ട പ്രവർത്തനം എന്തൊക്കെയാണ്, ഒരു പുരോഗതി ചെയ്യേണ്ട പ്രവർത്തനം എന്താണ്, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ദൈവം തമ്മിലാൻ കൽപ്പന കൊടുത്തിട്ടുള്ളതാണ്. പക്ഷെ ആ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ടാണ് ഈ രാജകീയ അധികാരം ഈ ശൗലിൽ ലഭിച്ചപ്പോൾ ശൗലത് ഒരു രാജാവിന്റെ അധികാര ദുർവിനിയോഗമായിട്ട് വേണം നമുക്ക് ഈ ഭാഗത്തെ കാണാനായിട്ട്. അവിടെ ശൗല് അവിടെ കടന്നു വരുന്നു, ശൗൽ അവരെ വന്ന ശമുവേൽ കടന്നു വരുന്നു, ശൗൽ ശമുവേലിനെ വന്നനം ചെയ്യുന്ന എതിരേറ്റ് ചെയ്യുന്നു. നീ ഉടനെ ശൗലിൽ ചോദിക്കുന്നുണ്ട് നീ ചെയ്തത് എന്തെന്ന് ശൗലിൽ ചോദിച്ചു. അതിന് ജനം അതിന് ശൗല് പറഞ്ഞ മറുപടിയാണ് നാല് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ജനം എന്നെ വിട്ടു ചിതറുന്നു എന്നും നിശ്ചയിച്ച അവധി നീ എത്തിയില്ല എന്നും ഫെലിസർ മിക്സാത്തിൽ കൂടിയിരിക്കുന്നു ഞാൻ കണ്ടിട്ട് ഫെലിസർ ഇപ്പോൾ ഇങ്ങനെ നിൽകാതിയോ എന്നെ ആക്രമിക്കും, ഞാൻ എപ്പോഴും കൃതജ്ഞ അപേക്ഷിച്ചു വരുന്നു എന്ന് വെച്ച് ഞാൻ ധൈര്യപ്പെട്ട് ഹോമയാഗം കഴിച്ചുപോയി എന്ന് പറഞ്ഞു. വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഈ പതിനൊന്നാം അധ്യായത്തിലും പതിനൊന്നാം വാക്യത്തിലും പന്ത്രണ്ടാം വാക്യത്തിലും ഇവിടെ ശൗൽ നമ്മൾ കാണുന്നത്. നാല് കാര്യങ്ങളാണ് ശൗൽ ഒന്ന്, ജനം എന്നെ വിട്ടു ചിതറുന്നു എന്ന് ഞാൻ എന്തുകൊണ്ടാണ് ശൗൽ ഈ ഹോമയാഗം അർപ്പിച്ചതെന്നുള്ളതിന്റെ കാരണമാണ് ശൗൽ പറയുന്നത്. ശൗലന് ചോദിച്ചു നീ ഈ ചെയ്തു എന്താണ് എന്ന് രൂക്ഷമായിട്ട് ശമുവേൽ പ്രവാചകൻ ശൗലിനോട് ചോദിക്കുമ്പോൾ ശൗൽ പറയുന്ന മറുപടി ഏത്? ഒന്ന്, ജനം എന്നെ വിട്ടു ചിതറുന്നു എന്ന് ഞാൻ അറിയുന്നു. രണ്ട്, നിശ്ചയിച്ച അവധിക്ക് നീ എത്തിയില്ല. മൂന്ന്, ഫെലിസ്ത്യർ മിക്സാത്തിൽ കൂടിയിരിക്കുന്നു ഞാൻ അറിഞ്ഞു. നാല്, ഞാൻ യഹോവയുടെ കൃപയ്ക്കായിട്ട് അപേക്ഷിച്ചതുമില്ല. ഈ നാല് കാരണം കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ഞാൻ ധൈര്യപ്പെട്ട് ഹോമയാഗം കഴിച്ചുപോയി. ഈ നാല് കാര്യങ്ങൾ നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ ശൗലിന്റെ ജീവിതത്തിൽ പറയാവുന്ന ജനം എന്നെ വിട്ടു ചിതറുന്നു. ജനങ്ങളെ വിട്ടു ചിതറുക എന്ന് പറഞ്ഞാൽ ഈ ജനത്തിന്റെ ബലം നഷ്ടപ്പെട്ടു എന്നാണ് ശൗല് പറയുന്നത്. ഒന്ന് ഓർത്ത് നോക്കിയേ, വാസ്തവത്തില് ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു ആത്മീയ നേതാവ് തന്നെയാണ് ഈ ശൗൽ. ഇന്ന് നമ്മൾ കാണുന്ന നാട്ടുരാജ നമ്മൾ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും ഉള്ള നാട്ടുരാജക്കന്മാരെ പോലെ അല്ല. ഈ രാജാവ് എന്ന് പറയുന്നത് അഭിഷിക്തനാണ്. ശരിക്കും അഭിഷിക്തൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ? കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ് പരിശുദ്ധാത്മാവ് തൈലം കൂട്ടി പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കൂടി ദൈവത്തിന്റെ അഭിഷിക്തൻ, പുരോഹിത ദൈവത്തിന്റെ അഭിഷിക്തനാണ് പറയുന്നത് പോലെ തന്നെ, അല്ലെ, പ്രവാചകൻ ദൈവത്തിന്റെ അഭിഷിക്തനാണ് എന്ന് പറയുന്നത് പോലെ തന്നെ അതേ അഭിഷേകം ലഭിച്ച ഒരു പൗരോഹിത്യത്തിന്റെ അല്ലെന്നുള്ളതേ ഉള്ളൂ. രാജ്യത്വത്തിന് അഭിഷേകം ലഭിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. പരിശുദ്ധാത്മാവിന്റെ കൃപ ലഭിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷെ അങ്ങനെ ഉള്ള ഒരു വ്യക്തി ഈ ജനങ്ങളുടെ ദൈവത്തിന്റെ ബലത്തിലാണ് ആഗ്രഹിക്കേണ്ടത്. പക്ഷെ ഇദ്ദേഹം ആഗ്രഹിക്കുന്ന ഏത് ബലത്തിലാ? കാര്യം ദൈവത്തോട് പരിഹർത്തിക്കാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നുവെങ്കിലും അതൊരു ശൗബേൽ പ്രവാചകൻ പറഞ്ഞതുകൊണ്ട് ഫോർമാലിറ്റിയായിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. തന്റെ വിശ്വാസവും തന്റെ ബലവും മുഴുവൻ താൻ അർപ്പിച്ചത് ജനത്തിലാ. അതുകൊണ്ടാണ് പറഞ്ഞത് ജനം എന്നെ വിട്ടു ചിതറുന്നുവെന്ന്. അപ്പൊ ജനം ചിതറിപ്പോകുമ്പോൾ തനിക്ക് ശത്രുവിനെ പിന്നെ എതിരെ നിഗ്രഹിക്കാനുള്ള ബലം ഉണ്ടാവത്തില്ലെന്നൊരു ചിന്ത അദ്ദേഹത്തിന് വന്നു. രണ്ട്, ഈ ജനങ്ങളുടെ കൂട്ടായ്മയിലുള്ള ശക്തിയിൽ ഇദ്ദേഹം വിശ്വസിച്ചു എന്നുള്ളതാണ്. ജനങ്ങളുടെ കൂട്ടായ്മയിലുള്ള ശക്തി, ആ കൂട്ട് തകരുമ്പോൾ ഇദ്ദേഹം ഭയക്കുക. അവൻ ദൈവത്തിന് ലഭിക്കുന്ന ശക്തിയെക്കാളിലും അല്ലെങ്കിൽ ദൈവത്തിന് ലഭിക്കുന്ന കൂട്ടായ്മയെക്കാളും അപ്പുറമായിട്ട് ഈ ശൗല് ആശ്രയിച്ചത് എവിടെയാണ്? ഈ ജനങ്ങളിലുള്ള വിശ്വാസമാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ കൂട്ടായ്മയിലുള്ള വിശ്വാസത്തിലാണ് ഈ ശൗല്. അതാണ് ശൗല് ചെയ്ത പരാജയത്തിന് ഒന്നാമത്തെ കാരണം. രണ്ടാമതായിട്ട് ശൗലിനോട് പറയുക നീ പറഞ്ഞ സമയത്ത് എത്തിയില്ല. ഇവിടെ ദൈവത്തിന്റെ പുരോഹിതനെ ചെക്ക് ചെയ്യാനായിട്ട് വിധിക്കാനായിട്ടാണ് ശൗല് ഉദ്ദേശിക്കുന്നത്. ചെയ്ത തെറ്റിനേക്കാൾ അപ്പുറമായിട്ട് തന്റെ ഗുരുവിനെ അല്ലെങ്കിൽ തനിക്ക് അഭിഷേകം നേടിത്തന്ന ഈ സ്ഥാനത്ത് ഉയർത്തിയ ഗുരുവിനെ തെറ്റായിട്ട് ജഡ്ജ് ചെയ്യാനായിട്ടാണ് അദ്ദേഹം വിചാരിക്കുന്നത്. പറയുന്നത് നീ സമയത്തിൽ എത്തിയില്ല. ഇത് നമ്മുടെ വ്യക്തി ജീവിതത്തിലായിട്ട് വളരെ കണക്ട് ചെയ്യാം. കാരണം ദൈവ അനുഗ്രഹം ലഭിക്കാനായിട്ട് താമസിച്ചപ്പോഴ് ഞാൻ എല്ലാം ചെയ്തു. ഇത് വളരെ ഞാനിത് നമ്മുടെ വ്യക്തി ജീവിതം കമ്പയർ ചെയ്തത് ചിന്തിക്കുമ്പോഴ് നമ്മളൊക്കെ പലപ്പോഴും ദൈവസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കും. ഈ നമ്മൾ ഓരോ കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നമുക്കൊരു ചിന്തയുണ്ട്, അപ്പം നമുക്ക് കിട്ടും. നമ്മളൊത്തിരി പ്രാർത്ഥിക്കും അല്ലേ? പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ചിന്ത കിട്ടി, പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പം കിട്ടണമെന്ന്. അത് കിട്ടാതെ വരുമ്പോഴോ നമ്മൾ നിരാശരാകും. നിരാശരല്ലെങ്കിൽ നമ്മളെ മറ്റ് കിട്ടുന്ന വഴികൾ, അത് പിശാചിന വഴിയായാലും കുഴപ്പമില്ല, മന്ത്രവാദിന വഴിയായാലും കുഴപ്പമില്ല, ഏത് വസ്തുക്കളുടെ വഴിയായാലും കുഴപ്പമില്ല, എവിടെ കിട്ടുന്നു അവിടെയൊക്കെ ഓടി അലയുന്ന ഒരു ചിന്തയാണ് നമുക്കുള്ളത്. അത് വലിയ പാപമാണ്. കാരണം ദൈവത്തിന് ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് കിട്ടാനായിട്ട് ചിലപ്പോൾ താമസിക്കുമായിരിക്കും. പക്ഷെ ആ താമസത്തിന്റെ പിന്നിൽ ദൈവത്തിനൊരു കാരണമുണ്ട്. ആ കാരണം കണ്ടെത്താൻ പലപ്പോഴും നമ്മൾ ശ്രമിക്കത്തില്ല അല്ലെ? പിന്നെ അതുകൊണ്ടാണല്ലോ നമ്മൾ ലൂക്കോസിനെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ഒരു സംഭവം ഉപമകർത്താവ് പറയുന്നുണ്ടല്ലോ. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്ത ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു. അയാള് ഒരു സ്ത്രീ പല പ്രാവശ്യം തനിക്ക് കുറച്ച് സഹായം അഭ്യർത്ഥിച്ചു. പല പ്രാവശ്യം വന്നപ്പോഴും ഇയാള് അവരെ നിരാകരിച്ച് വിട്ടു. അവസാനം ഇയാൾ സ്വയം ചിന്തിക്കുന്നുണ്ട്, ഇനി ഈ സ്ത്രീ വന്നു കഴിഞ്ഞാൽ എന്നെ പള്ളു പറയും, എന്നെ ചീത്ത വിളിക്കും. അത് ദുഷ്ടമായ ഒരു ന്യായാധിപനായിട്ടും ഈ സ്ത്രീ വന്ന് ചീത്ത വിളിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അവളുടെ കാര്യങ്ങൾ നടത്തി കൊടുത്തായിട്ട് നമ്മള് ഒരു ഒരു ഉപകർത്താവ് പറയുന്നുണ്ട്. അപ്പൊ അയാൾ ഒരു അനീതിയായ ന്യായാധിപനായിട്ട് പോലും ഒരു സ്ത്രീയുടെ അഭ്യർത്ഥന മാനിക്കുന്നുണ്ടെങ്കിൽ സർവശക്തനായ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ അർത്ഥനായ ദൈവം പ്രാർത്ഥന കേൾക്കാതിരിക്കുമോ എന്നൊരു ഉപമയാണ് കർത്താവ് അതിൽ കൂടി വ്യക്തമാക്കുന്നത്. എന്ന് പറയുന്നത് പോലെ തന്നെ ചില കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. പക്ഷേ ഈ കാത്തിരിക്കാനുള്ള മനസ്സ് നമുക്കില്ല. അതാണ് നമ്മുടെയൊക്കെ ജീവിതത്തില് പല പരാജയങ്ങൾക്കും കാരണം. അതേ പ്രതിസന്ധിയാണ് ആരുടെ ജീവിതത്തില്, ഈ ശൗലിന്റെ ജീവിതത്തിൽ വന്നൊരു ഭവിച്ചു പോയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. കാത്തിരിക്കാൻ തക്കവണ്ണം അദ്ദേഹം തയ്യാറാകുന്നില്ല. ശൗല് മൂന്നാമതായിട്ട് പറയുന്നുണ്ട്, ഫിലിക്സർ മിക്സാത്തിൽ കൂടിയിരുന്നു എന്ന് പറഞ്ഞാൽ ശത്രുവിനെ ഭയക്കുന്നു എന്നുള്ളതാണ്. ഒരു ഒരു രാജാവിനെ സംബന്ധിച്ചോളം അതിൽ ജീവനായിരിക്കണം. ശത്രു എത്ര വലിയ വലിയ ബലമുള്ളവനാണെങ്കിലും അവനെ പരാജയപ്പെടുത്തണമെങ്കിൽ രാജാവിന് ഒരു ധൈര്യം ഉണ്ടാവണം. പക്ഷെ ആ ധൈര്യം ദൈവത്തിനില്ല. കാരണം ധൈര്യം ഇല്ലാതെ പോകാൻ കാരണം എന്താ, ഈ ദൈവത്തിലുള്ള അടി ജനങ്ങളിൽ വിശ്വസിച്ചു പോയി എന്നുള്ളതാണ്. ദൈവത്തിലുള്ള വിശ്വാസം ഇദ്ദേഹത്തിനില്ലാതെ പോയി. അതുകൊണ്ടാണ് അല്ലെങ്കിൽ ദൈവം കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം വിശ്വാസത്തിൽ കാണുമായിരിക്കും എന്ന് പറയാനൊക്കെ തന്നെ. പക്ഷെ ദൈവം എപ്പോഴും കൂടെ എന്നുള്ളൊരു ബോധ്യം ഇദ്ദേഹത്തിനില്ല. അതുകൊണ്ട് ശത്രുക്കളെ താൻ ഭയങ്കും. നാലാമതായിട്ട് ഈ ഏറ്റവും വലിയ പരാജയം പറയുന്നത്, ഞാൻ യഹോവയുടെ കൃപയ്ക്കായി അപേക്ഷിച്ചതുമില്ലല്ലോ, ഞാൻ യഹോവയ്ക്ക് കൃപയ്ക്കായി അപേക്ഷിച്ചതുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ, ഒരു രാജാവിനെ സംബന്ധിച്ചോളം ഒരു യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോൾ എപ്പോഴും പ്രാർത്ഥനയിൽ കൂടി, വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ കൂടി ഉണ്ടാകേണ്ട ഒരു ശക്തി ആർജിച്ചെടുക്കണമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു പ്രാർത്ഥന നടത്താൻ ഒരു യുദ്ധം തുടങ്ങുന്നതിനൊക്കെ മുമ്പ് അല്ലെങ്കിൽ ഈ വേദിയെ കർപ്പിക്കുന്നതിന് മുമ്പ് രഹസ്യമായിട്ട് ദൈവത്തോടൊന്ന് സംവേദിക്കാൻ, ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ, ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ തക്കുള്ള ആത്മീയ ശക്തി എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കത്തക്കവണ്ണം മനസ്സിന്റെ ഒരു ഒരുക്കം, മനസ്സിന്റെ ഒരു ഒരുക്കം ആർക്കില്ലാതെ പോയി? ഈ ശൗലിനില്ലാതെ പോയി. ഈ ശൗലിനില്ലാതെ പോയത് കൊണ്ടാണ് പരാജയപ്പെടേണ്ടി വന്നത്. അത് എന്ത് ചെയ്തു? അപ്പൊ ഈ നാല് കുറവുകളും ശൗലിനുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ചെയ്തു തന്നെ അതറിയാമോ? അതിന് പിന്നെ വിഡ്ഢിത്തരത്തിലേക്ക് പോയത്. എന്ത്, ഇത് ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ ധൈര്യപ്പെട്ട് കോവയാൻ കഴിച്ചു പോയി. ധൈര്യപ്പെട്ട് കോവയാൻ കഴിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമല്ല, ദൈവത്തിന്റെ ക്രിയ കർമ്മങ്ങൾ ചെയ്യേണ്ടത് ധൈര്യത്തോടല്ല, ദൈവത്തിന്റെ ക്രിയകൾ ചെയ്യേണ്ടത് ഭയത്തോടും വിശുദ്ധിയോടുമാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് ധൈര്യത്തോ, അതായത് ചെയ്യേണ്ടാത്തതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയത്തോട് ചെയ്തു, ചെയ്യേണ്ടാത്ത കാര്യങ്ങളൊക്കെ ധൈര്യത്തോട് ചെയ്തു. പറഞ്ഞു മനസ്സിലായല്ലേ? കാരണം ഭയപ്പെടാത്തതിനൊക്കെ ഭയപ്പെട്ടുമില്ല, ഭയപ്പെടാൻ ആവശ്യമില്ലാത്തതിനൊക്കെ ഭയപ്പെടുകയും ചെയ്തു. ഭയപ്പെടാത്തതാണ് ഈ കർമ്മമാണ് ഇല്ല, ഈ കോവയാൽ അർപ്പിക്കുക എന്നുള്ള ഭയത്തോട് ചെയ്യേണ്ടത്. ഞാൻ വിശുദ്ധ കുർബാന അർപ്പിക്കുക എന്നുള്ളതാണ് ഭയത്തോട് ചെയ്യേണ്ട കാര്യം, ബാക്കിയൊക്കെ ഭയത്തോടെ ചെയ്യേണ്ട കാര്യങ്ങളല്ല. പക്ഷെ ഇന്ന് നമ്മൾ ഏറ്റവും ലാഘവത്തോട് കാണുന്നത് വിശുദ്ധ കുർബാനയൊക്കെയാണ്. അതുകൊണ്ടാണ് വ്യക്തി ജീവിതത്തിലും പല പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. പോകട്ടെ, അപ്പൊ ഇവിടെ സമയത്ത് ഇത് വളരെ വളരെ ആഴമായി പഠിക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് ഞാൻ ഇത്ര വിശദമായിട്ട് പറഞ്ഞത്. കാരണം ബലി അർപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ പുരോഹിതന്റെ കർമ്മം അനുഷ്ഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, അതിനൊക്കെ ചില വെളിയുടെ ദൃഷ്ടാന്തമുണ്ട്. അത് ആ വെളിയുള്ളവർ മാത്രമേ കർമ്മം ചെയ്യാവൂ. പ്രത്യേകിച്ച് പൗരോഹിത ശുശ്രൂഷ. പക്ഷെ ഇന്ന് ഓർത്ത് നോക്കി നിങ്ങളൊന്ന് ഒന്ന് മനസ്സിലാക്കണം, ഇന്ന് പൗരോഹിത ശുശ്രൂഷയൊക്കെ എത്ര അതിന്റെ വില നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളത്. നമ്മുടെയൊക്കെ സഭയിൽ എത്രയോ പ്രാധാന്യത്തോടു കൂടി ഈ ശുശ്രൂഷ നമ്മൾ കാണുന്നത് അല്ലെ? എത്രയോ ഒരു വ്യക്തി പൗരോഹിതനാകുമ്പോഴേ അതിന് എത്രയോ നാൾ മുമ്പുള്ള പ്രിപ്പറേഷനാണ്. പ്രാർത്ഥിച്ച് ഏതൊരു അരമനയിൽ ശ്രീമതിമാരോട് കഷ്ടപ്പെട്ട് ജീവിച്ച്, ഞാനൊക്കെ ബത്തേരി അരമനയിലൊക്കെ, ബത്തേരി അരമന എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഒരുപാട് റിമോട്ട് ഏരിയയിലുള്ള അരമനയാണ്. രണ്ട് മൂന്ന് വർഷം തിരുമലയിലൂടെ താമസിച്ചതാണ്. എനിക്ക് നല്ല ഭക്ഷണം കഴിച്ച ഒരു ദിവസവും എനിക്കിപ്പോഴും ഓർമ്മയില്ല. അത്ര പ്രയാസപ്പെട്ട അവിടെ ജീവിച്ചത്. പക്ഷെ ആ പ്രയാസങ്ങളൊക്കെ വലിയ അനുഗ്രഹത്തിന്റെ ഒരു ചിന്തയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ ഒരു ശിക്ഷണത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഒരു സെമിനാരി വന്ന് പറയാം, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞത് എല്ലാവരും അങ്ങനെയാണ്. അപ്പൊ ഒരു വലിയ കത്തോലിക്ക സഭയിലാണെങ്കിലും എത്രയോ വർഷമാണ് പുരോഹിതന്മാര് സെമിനാരികളിൽ താമസിച്ച് പഠിക്കുന്നത് അറിയാമോ? അത്ര മാത്രം തീഷ്ണതയോടുകൂടിയാണ് ഒരു പുരോഹിതൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി വരേണ്ടത്. കാരണം ഞാൻ നേരത്തെ ഓർമ്മിച്ചതാണെന്ന് തോന്നുന്നു, ദൈവം തമ്പുരാൻ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ചെയ്ത രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മനുഷ്യരെ ഉണ്ടാക്കിയത്, രണ്ട് ഈ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നത്. ഇത് രണ്ടും ദൈവം ഒത്തിരി സമയമെടുത്തു. കാരണം ദേവാലയം ഉണ്ടാക്കുന്നതും പുരോഹിതന്റെ വേഷവും വസ്ത്രവും പുരോഹിതൻ എങ്ങനെ അർപ്പിക്കണം എന്നൊക്കെ ഈ പുറപ്പാട് പുസ്തകത്തിലും ലേരിയ പുസ്തകത്തിലും ഒക്കെ എത്രയോ വിശദീകരിച്ച ദൈവം തമ്പുരാൻ അത് പറഞ്ഞ് മോശങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് അത്ര ലാഘവത്തോട് ചെയ്യേണ്ട ഒരു ശുശ്രൂഷയല്ല, വിശ്വ പ്രാധാന്യത്തോട് ദൈവം തമ്പുരാൻ ചെയ്തൊരു ശുശ്രൂഷ ആയതുകൊണ്ടാണ് ഈ പുതിയ നിയമ കാലഘട്ടത്തിലും ഈ ശുശ്രൂഷ നിലനിൽക്കുന്നത്. പുരോഹിതന്മാരില്ല, അല്ലെങ്കിൽ അച്ഛന്മാരൊന്നും ഇല്ല വിളവ് വർത്തിപ്പാണ് എന്നൊക്കെ പറഞ്ഞ ചില വിശ്വാസികൾ ഇന്ന് വേദോത്സവത്തിൽ ഇറങ്ങുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും അതിന്റെ പൊരുള് പഴയ ഒന്നും പഠിച്ചിട്ടില്ല. അല്ല ഇതിന്റെ യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാനം അറിയിച്ചത് അടിസ്ഥാനം അറിയാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. നമ്മളൊക്കെ സഭ അടിസ്ഥാനം പഠിച്ചു വന്നതുകൊണ്ടാണ്, അടിസ്ഥാനമുള്ള സഭയായതുകൊണ്ടാണ് നമ്മൾ ഇതിനൊക്കെ പ്രസക്തി കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഇതിനെയൊക്കെ കാണുന്നത്. പക്ഷെ ഇന്ന് അതിനേക്കെ ലാഘവത്തോടെ വിശുദ്ധ കുർബാനയ്ക്ക് എത്ര ലാഘവത്തോടാണ്. ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞതാണ്, ഒരു ഒരു സ്ത്രീ തന്നെ ബിഷപ്പായിട്ട് നിന്ന് അതിവിശുദ്ധ സ്ഥലത്ത് കുർബാന അർപ്പിച്ച് ജനങ്ങൾക്ക് കൊടുക്കുന്ന സ്ഥലങ്ങളിലേക്ക് ചില സഭകളൊക്കെ അസമ്മതിക്കുന്നുണ്ട്. റിസർവേഷൻ ചർച്ചകളൊക്കെ ചെയ്യുന്നത് അവർക്ക് തന്നെ അറിയത്തില്ല എന്താ അവർ ചെയ്തെന്നുള്ളത്. അല്ലെങ്കിൽ ഒരു സ്ത്രീ ചെയ്തു എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കുന്നത്, സാധാരണ മനുഷ്യർക്ക് പോലും ചെയ്യാൻ പാടില്ലാത്തത്. അതിനൊക്കെ വിളിക്കപ്പെട്ടവർക്കും ഒരുക്കപ്പെട്ടവർക്കും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ശൗല ഒരു രാജാവാണ്, അഭിഷേകം ലഭിച്ചവനാണ്, എന്നിട്ട് പോലും ചെയ്യരുതാത്ത കാര്യം ചെയ്യുന്നപ്പോൾ ശൗലിൽ നിന്നുണ്ടായ പ്രതിസന്ധി നമുക്ക് അറിയുന്നുണ്ട്. തുടർന്ന് നമ്മൾ വായിക്കുമ്പോഴോ കാണുന്നുണ്ട്, ശൗല ചോദിക്കുന്നുണ്ട്, നീ ചെയ്തത് പോഷത്വം, നിന്റെ ദൈവമായപ്പോ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രായേലിന്മേൽ നിന്റെ രാജ്യത്വം എന്നേക്കുമായി സ്ഥലമാക്കുമായിരുന്നു, ഇപ്പോൾ നിന്റെ രാജ്യത്വം നിലനിൽക്കുകയില്ല. വാസ്തവത്തിന് ഈ ശൗലിന് കൊടുത്ത രാജ്യത്വം എന്ന് പറയുന്നത് സ്ഥിരമായ രാജ്യത്വമാണ്, സ്ഥിരമായ കിരീടമാണ് പ്രദസ്തനായ ദൈവം ഈ ശൗലിന് കൊടുത്തത്. പക്ഷെ ദൈവം ആ തീരുമാനത്തെ മാറ്റി എന്നുള്ളതാണ്. നമ്മളിത് ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ ഈ വിധി ഒക്കെ ചിലരൊക്കെ പറയേണ്ടത് എന്റെ വിധി എങ്ങനാ, എന്റെ തലവര എങ്ങനാ, ഈ തലവരെ വിധിയൊന്നും അല്ല, ദൈവത്തിന് മാറ്റാൻ കഴിയുന്നതായി തലവരെ വിധിയും ഒക്കെ കേട്ടോ. ഈ സ്ഥിരമായിട്ട് ഒരാൾക്ക് ഒരു തലവരെ വിധിയൊന്നുമില്ല. ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോഴതനുസരിച്ച് ദൈവം നമ്മളെ സഹായിക്കും, അല്ലെങ്കിൽ നമ്മളെ വഴി നടത്തും. ദൈവത്തോട് ചേർന്ന് ജീവിച്ചില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരും. അതിനൊന്ന് വിജയം പഠിച്ചിട്ടോ അല്ലെങ്കിൽ കാലത്തെ പഠിച്ചിട്ടോ സമയത്തെ പഠിച്ചിട്ടോ ഒന്നും കാര്യമൊന്നുമില്ല. ചില പ്രതിസന്ധികളും കഷ്ടതകളും ഒക്കെ ഉണ്ടാകുമില്ലെന്നല്ല പറഞ്ഞത്, പക്ഷെ ദൈവത്തോട് ചേർന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഏത് പ്രതികൂലതകളിൽ നിന്നും പ്രതിബന്ധങ്ങളിൽ നിന്നും ദൈവം അവരെ അത്ഭുതകരമായിട്ട് വീണ്ടെടുക്കും. ഇവിടെ ശൗല ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിന്റെ രാജ്യത്വം എന്നേക്കുമായി സ്ഥലമാക്കുമായിരുന്നു ദൈവം. കാരണം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ശൗലിന് രാജ്യത്വം കൊടുത്തത്. പക്ഷേ ദൈവം കൊടുത്ത സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്തത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്, സ്ഥിരമായ ദൈവം കൊടുക്കുവാൻ തക്കവണ്ണം വെച്ചിരിക്കുന്ന രാജ്യത്വത്തെ തിരിച്ച് ദൈവം എടുക്കുവാൻ തക്കവണ്ണം തീരുമാനിക്കേണ്ടത്. അവിടെ പറയുന്നുണ്ടല്ലോ, ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിലനിൽക്കുകയില്ല, യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായതുകൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്, അവനെ യഹോവ തന്റെ ജനത്തിൽ പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. ശൗല പ്രവാചകനോട് പറയും അറിയത്തില്ല ഇത് ആരാണെന്നുള്ളത്. പക്ഷെ ശൗല പ്രവാചകൻ അരുളപ്പാടായിട്ട് പറയുകയാണ്, ദൈവം നിനക്ക് നിന്റെ സ്ഥാനം മറ്റൊരുത്തിന് കൊടുക്കുവാൻ തക്കവണ്ണം തീരുമാനിച്ചിട്ടുണ്ട്, അവനെ ദൈവം അഭിഷേകം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശൗലിനെ ശാസിക്കുന്ന ഒരു ഭാഗമാണ്. ഇത്രയും വിശദമായിട്ട് ഇത് പറയാൻ കാരണം വളരെ ആഴമായിട്ടുള്ള രണ്ടു മൂന്നാല് കാര്യങ്ങൾ അവിടെ ഉണ്ട്, നമ്മളത് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പിന്നെ ശൗല എഴുന്നേറ്റ് ഗിൽഗാലിൽ നിന്നു ബെന്യാമിന്റെ വീട്ടിലേക്ക് പോയി, ശൗല തന്നോട് കൂടെയുള്ള പടജനത്തെ എണ്ണി ഏകദേശം 600 പേർ എന്ന് കണ്ടു. ശൗലിന്റെ സ്ഥലങ്ങളിലേക്ക് പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. യുദ്ധത്തിന് കടന്നു വരുവാൻ തക്കവണ്ണം പോകുമ്പോൾ ഈ ഇസ്രായേൽ ജനങ്ങളുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല, അവര് വളരെ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. പിന്നെ 16-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യോനാഥാൻ അത്ഭുതകരമായിട്ട് ഫെലിസ്ത്യ സൈന്യത്തെ തോൽപ്പിക്കുന്നു. അതുപോലെ ദൈവഭയം അവരുടെ മേൽ വീണതിനാൽ അവർ അന്യോന്യം പൊരുതി നശിക്കുന്നു ഇസ്രായേൽ ഫെലിസ്ത്യ ജനങ്ങൾ. ഈ രണ്ട് കാര്യങ്ങളാണ് 16-ാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ട് നമ്മൾ വായിക്കുന്നത്. പിന്നെ യുദ്ധത്തിന്റെ ഭാഗമാണ്. ഒരു ദിവസം സൗലിന്റെ മകൻ യോനാഥാൻ തന്റെ ആയുധവാഹകന ബാലിന് കവരുക, നാം അങ്ങോട്ട് ഫെലിസ്ത്യയുടെ പട്ടാളത്തിൽ നേരിടുക എന്ന് പറഞ്ഞു. അവൻ അപ്പനോട് പറഞ്ഞില്ല. സൗൽ ഗിബെയയുടെ അതിരങ്കിൽ മിഗ്രോനിലെ മാവളവാടകത്തിന് കീഴിൽ ഇരിക്കുകയായിരുന്നു. അവനോട് കൂടി ഉണ്ടായിരുന്ന പടജനൻ ഏകദേശം 600 പേര്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈ നാമാൻ ഈ യോനാഥാന്റെ കൂടെ ഉള്ളൂ. പക്ഷെ യോനാഥാന് ഇസ്രേൽ ഫെലിസ്ത്യരുമായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു പോവുകയാണ്. അങ്ങനെ ഇദ്ദേഹം പോകുന്നു. പോകാൻ അടയാളം പറയുന്നുണ്ട്, ഒരു അടുത്തുക്കമായ പാറയുണ്ട്, ആ പാറയിൽ ഇരിക്കുമ്പോൾ ഫിലിസ്തീനങ്ങളെ കാണും. അല്പസമയം നിൽക്ക്, ഞങ്ങൾക്ക് താമസം ഉണ്ടെന്ന് ഫിലിസ്തീനം പറയുകയാണെങ്കിൽ യഹോവ നമ്മളോട് കൂടെയല്ല, അതേസമയത്ത് നിങ്ങൾ കയറിപ്പോലെ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്ന യുദ്ധത്തിനായിട്ടെന്ന് പറഞ്ഞാൽ യഹോവ നമ്മുടെ കൂടെയുണ്ട്, നമുക്ക് അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാം. ഈ ഒരു അടയാളം പറഞ്ഞുകൊണ്ടാണ് ഈ ഇദ്ദേഹം കടന്നു പോകുന്നത്, യോനാഥാൻ കടന്നു പോകുന്നത്. അങ്ങനെ അവരെ ഫിലിസ്തീനെ കാണുമ്പോഴത്തേക്ക് ഈ യോനാഥാനോട് ഒരു കൂട്ടം ആളുകൾ വരുമ്പോൾ ഇവർ പറയുന്നുണ്ട്, യന്ത്രകർത്തികളായ ആളുകൾ പറയുന്നുണ്ട്, ഇവിടെ കയറിപ്പോലെ നമ്മൾ യുദ്ധം ചെയ്യാന്ന് പറയുന്നുണ്ട്. അവിടുത്തെ അവിടെ പ്രധാനപ്പെട്ട ഒരു വാക്യം നമ്മൾ കാണുന്നത് 4-ാം വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് ഈ അച്ഛനുള്ള പട്ടാളത്തിന് നേരെ ചെല്ലാം, പക്ഷെ യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസമല്ലല്ലോ. ഈ ഒരു വാക്യം ആരോട് പറഞ്ഞു എന്നൊരു ചോദ്യം നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇത് യോനാഥാണ് സേനാധിപനോട് പറയുന്ന ഒരു വാക്യമാണ് അല്ലെ, വളരെ 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 സ്പർശിക്കുന്ന ഭാഗമാണ്. എന്താണ് നമുക്ക് യന്ത്രധർമ്മികളുടെ പട്ടാളത്തിന് നേരതെല്ലാം, പക്ഷെ യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ. ഒരു ഒരു ധീര യോനാവിന്റെ ധീരതയുടെ അടിസ്ഥാനമാണ് ഈ ആഴമായ ദൈവത്തിനുള്ള വിശ്വാസം എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ദൈവത്തിന് ഒരിക്കലും അസാധ്യമല്ല. അല്പം കൊണ്ടോ, നമ്മൾ 600 പേരേ ഉള്ളു കൂടെ, ഈ 600 കാരണം അവിടെ വലിയൊരു കണക്കാണ് പറയുന്നത്. ഈ ഇദ്ദേഹത്തിനോട് ഈ യോനാഥാനോട് വെറും 600 പേരേ ഉള്ളൂ. അതായത് ഫിലിസ്തീനെ കൂടെ എന്നി ചിറ്റപ്പെടുക്കുവാൻ തക്കവണ്ണം അത്രമായ ആളുകളുണ്ട്. അവരെല്ലാം വളരെ സർവായുധ ബന്ധത്തോടുകൂടിയാണ് അവർ നിലനിൽക്കുന്നത്. ഓർത്തുവെക്കെ, ഈ രണ്ട് പുറത്തെ ആളുകളെയും കൊണ്ട് യോനാഥാൻ ഒരു സ്ഥലത്ത് നിൽക്കുന്നു, സർവായുധ വർഗ്ഗങ്ങളിൽ കൊണ്ട് വലിയൊരു ജനസംഖ്യ അപ്പുറത്ത് നിൽക്കുന്നു. എന്നിട്ടും യോനാഥാൻ പറയുകയാണ്, എന്റെ ദൈവത്തിന് ഈ കുറച്ചാളുകളെ ഉണ്ടെങ്കിലും, അല്പമേ ഉള്ളെങ്കിലും അധികം ഉള്ളെങ്കിലും ഈ ജനങ്ങളെ മുഴുവൻ നിഗ്രഹിക്കാൻ തക്കവണ്ണം സാധിക്കും എന്ന് വളരെ ശക്തമായിട്ട് പറയുന്നത്. ഉടനെ ഈ കൂടെയുള്ള ആയുധവാഹകം പറയുന്നുണ്ട്, നിന്റെ ഇഷ്ടം പോലെ ഞാൻ നിന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞു. ഇത് കൂടെയുള്ള ആളുകൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ്. പക്ഷെ ഈ ഒരു വിശ്വാസമാണ് എല്ലാ മനുഷ്യനെയും, അല്ലെങ്കിൽ ഒരു നല്ല ഒരു രാജാവിന് വേണ്ട ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത്. എന്റെ കയ്യിൽ ഒരു ആയുധമില്ലെങ്കിലും, നമുക്കറിയാം ദാവീദിന്റെ ജീവിതം നമ്മൾ നോക്കിയേ, ഒരു ചെറിയ ഒരു ആയുധം കൊണ്ടാണ് ഒരു ശത്രുവിനെ ദാവീദ് നമ്മൾ പിന്നീട് വായിക്കും, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രസിദ്ധിക്കും. പിന്നെ പറഞ്ഞുള്ളത് ഒരു നല്ല മാതൃകാപരമായ രാജാവ്, ഈ അപ്പന വിവേകമില്ലെങ്കിലും മോനെ വിവേകമാണെന്നുള്ളതിന്റെ വലിയൊരു അടിസ്ഥാനം അവിടെ പറയുന്നത്. എന്റെ ദൈവത്തിന് ചെറിയ കൂട്ടമേ ഉള്ളെങ്കിലും അവരെ കൊണ്ട് യുദ്ധം ചെയ്ത് ഈ ഈ ജനങ്ങളെ പരാജയപ്പെടുത്താൻ തക്കവണ്ണം സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ അടുക്കൽ ഒരുപോലെ നിൽപ്പ്, അങ്ങനെ മുമ്പേ പറഞ്ഞ അടയാളമൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം കടന്നു ചെല്ലുന്നു. അങ്ങനെ യുദ്ധം ഉണ്ടാകുന്നു. യുദ്ധം ഉണ്ടാകുമ്പോൾ ഈ രണ്ട് പേരുടെ ചേർന്ന് വളരെ നിമിഷ നേരം കൊണ്ട് ധാരാളം ആളുകളെ കൊന്നൊടുക്കുന്നതായിട്ടാണ് നമ്മളവിടെ കാണുന്നത്. വളരെ ധൈര്യത്തോടുകൂടി ഈ ഇത്ര ഫിലിസ്തീൻ ജനങ്ങളിൽ ഒരു വലിയൊരു കൂട്ടം ആളുകളെ കൊന്നൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, എന്റെ പിന്നാലെ കയറി വരിക, യഹോവ അവരെ ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. യഹോവ അവരെ ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു പറഞ്ഞ് യോനാഥാനും അവന്റെ പിന്നാലെ ഈ ആയുധമാണെന്ന് കയറി ചെല്ലുന്നു. അങ്ങനെ ധാരാളം ആളുകൾ അവരെ കൊല്ലുന്നു. അവിടെ മാത്രമല്ല, അവിടെ ദൈവത്തിന്റെ വലിയൊരു പ്രവർത്തനം ഉണ്ടാകുന്നുണ്ട്. കാരണം പാളയത്തിൽ പോർക്കം, കാരണം ഇതിൽ 600 പേരേ ഉള്ളൂ. ഈ 600 പേരെയും കൊണ്ട് വേണം 10,000 ആളുകളെ തോൽപ്പിക്കാനായിട്ട്. കാരണം ഈ ഒരിക്കലും അത് സാധിക്കത്തില്ലെന്ന് പറയാം, ദൈവം കൂടെ ഉണ്ടാകാതെ സാധിക്കത്തില്ല. അവിടെ പറയുന്നുണ്ട്, പാളയത്തിലും പോക്കളത്തിലും സർവജനത്തിലും നടുക്കമുണ്ടായി, പട്ടാളവും കവർച്ചക്കാരും കൂടെ കുറച്ചു, ഭൂമി കുലുങ്ങി, വലിയൊരു നടുക്കമുണ്ടായി. ഈ നടുക്കവും ഭൂമിയൊക്കെ എവിടെ നിന്നായെന്ന് അറിയാമോ? ഇത് ദൈവം ഉണ്ടാക്കിയതാണ്. എന്തിനു വേണ്ടിയിട്ട്? ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ സംരക്ഷിക്കാനായിട്ട്. നാഥാൻ പ്രവാചകന്റെ ഈ യോനാഥാന്റെ ഉള്ളിൽ ദൈവത്തെ പറ്റി നല്ലൊരു ഭയവും വിശ്വാസവും ഉണ്ടായിരുന്നു. ദൈവം കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു. കാരണം ആ ബോധ്യം ഉണ്ടാകാൻ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ദൈവത്തിനെ ആശ്രയിച്ചാണ് ഈ ചെറുപ്പക്കാരൻ നടന്നത്. അപ്പന്റെ വഴി അല്ല ഇദ്ദേഹം പോയത്. ഇദ്ദേഹം പരിപൂർണമായിട്ട് ദൈവത്തെ ഭയന്നുകൊണ്ടും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചതുകൊണ്ടാണ് ആ ഒരു വിശ്വാസം ഉണ്ടായതും. ദൈവത്തിന്റെ സാന്നിധ്യം ആ കഷ്ട സമയത്ത് ഈ നല്ല മനുഷ്യന് ഉണ്ടാകാൻ ഇടയായി തീർന്നു. അപ്പൊ ദൈവം തന്നെ നേരിട്ട് യുദ്ധം ചെയ്ത് നോക്കുകയാണെങ്കിൽ പറയാം, അവിടെ ഭൂമി കുലുങ്ങി, ജനങ്ങളെല്ലാം ഭയപ്പെടുകയാണ്. അങ്ങനെ വലിയ ഒരു കൂട്ടം അവിടെ ഈ ഫിലിസ്തീനെ കൂടുതൽ ഭരിക്കുകയാണ്. ശൗല് വരുമ്പോ അറിയുന്നില്ല, ശൗല് നോക്കുമ്പോൾ അവിടെ ഭയങ്കര പ്രകടനങ്ങൾ ഉണ്ടാകുന്നു. എന്താണ് ശബ്ദം നോക്കുമ്പോഴാണ് ആളുകൾ പറയുന്നത് അവിടെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ നിന്റെ യോനാഥാ പോയതെന്ന് പറഞ്ഞില്ല. അന്വേഷിച്ച് നോക്കുമ്പോൾ യോനാഥാനെ അവിടെ കാണുന്നില്ല. അപ്പം അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവരെ കൂടെ ഈ സൗരന്തെന്നറിയാം മനസ്സിലായി, യോനാഥാനും അവന്റെ കൂട്ടരുമാണ് പോയത്. ഉടനെ സൗരൻ അവിടെ ചെല്ലുന്നു. അങ്ങനെ ജനങ്ങൾ സൗരൻ കൂടെ ചേർന്നുകൊണ്ട് ബാക്കിയുള്ള ആളുകളെയും അവിടെ നിഗ്രഹിക്കുന്നതായിട്ടാണ് നമ്മൾ അവിടെ കാണുന്നത്. അതാണ് യഹോവ അവന് ഇസ്രായേലിനെ രക്ഷിച്ചു. 23 വാക്യം നമ്മൾ വായിക്കുമ്പോൾ യഹോവ ഇസ്രായേലിനെ രക്ഷിച്ചു. പട വേസ് ആൻ വരെ ചെല്ലുന്നു സന്ധ്യ മുമ്പും. പക്ഷെ അവിടെ പിന്നെ നമ്മൾ 24 വാക്യം നമ്മൾ കാണുന്ന ഒരു സംഗതി, ഈ സൗരന്റെ ജീവിതത്തിൽ വന്ന രണ്ടാമത്തെ ഒരു പോഷത്താണ് അവിടെ കാണുന്നത്. സൗര ഒരു ഒരു സത്യം എടുക്കുകയാണ്, ഒരു നേർത്ത വരികയാണ്. അവിടെ പറയുന്നുണ്ട്, സന്ധിക്ക് മുമ്പും ഞാൻ എന്റെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം ആഹാരം കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് ശൗൽ പറഞ്ഞ് ജനത്തെക്കൊണ്ട് സത്യം ചെയ്യിച്ചിരുന്നതിനാൽ ഇസ്രായേലിയർ അന്ന് വിഷമത്തിലായി. ജനത്തിൽ ഒരുത്തിനും ആഹാരം ആസ്വദിച്ചിരുന്നില്ല. കാരണം യുദ്ധത്തിനൊക്കെ പോകണമെങ്കിൽ നല്ല ശാരീരിക ശക്തി വേണം, കായിക ശക്തി വേണം. അതുണ്ടാകണമെങ്കിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. പക്ഷെ ഈ ശൗൽ ചെയ്യുന്ന ഒരു മണ്ടത്തരങ്ങളിലൊന്നാണ്, ആ മണ്ടത്തരങ്ങളിലൊന്നാണ് ഈ ജയിക്കുന്നതിന് വേണ്ടി ജനങ്ങളെ മുഴുവൻ അത് പട്ടിണി കടപ്പിച്ചു. ഒരു ബുദ്ധിശൂന്യമായ പ്രവൃത്തിയായിട്ടാണ് ശൗലിനെ നമ്മൾ അത് കാണുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ ആസൂത്രണം യുദ്ധം ചെയ്തെങ്കിലും ജനങ്ങളൊക്കെ തളർന്നു പോയെന്നാണ് നമ്മൾ തുറന്നു വായിക്കുമ്പോൾ കാണുന്നത്. അപ്പം യുവനാഥാൻ അത് മനസ്സിലായി. യുവനാഥാന് ഈ അപ്പൻ പറഞ്ഞ ഈ തീരുമാനം പറഞ്ഞില്ല, അവര് ജനങ്ങൾ വിഷം ധരിക്കുന്നതാണ് മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കാട്ടുതേന്, ഒരു കാട്ടിൽക്കൂടി പ്രയാണം ചെയ്യുന്ന അവസരത്തിൽ തേന ഇങ്ങനെ കിട്ടി വീഴുന്നുണ്ട്. അപ്പൊ ഈ ഉടനെ ഈ യുവനാഥാന് തേനെടുത്ത് ഭക്ഷിക്കുന്നുണ്ട്. തേൻ ഭക്ഷിക്കുമ്പോൾ കൂടെ ഉള്ളവരോട് പറയുന്നത് നിങ്ങളും എടുത്ത് ഭക്ഷിച്ചു അല്ലെങ്കിൽ നിങ്ങൾ തളർന്നു പോകും. ഉടനെ അവർ പറയുന്നുണ്ട് നിങ്ങൾ അപ്പൻ ജനങ്ങളെ കൊണ്ട് സത്യം ജയിപ്പിച്ചിട്ടുണ്ട്, ഇന്നൊന്നും കഴിക്കരുതെന്ന്. അപ്പൊ ഉടനെ ഇദ്ദേഹം പറയുന്നുണ്ട് അത് അപ്പൻ ജനങ്ങളെ കഷ്ടത്തിലാക്കി, ഞാൻ ഭക്ഷണം കഴിച്ചപ്പോൾ എന്റെ കണ്ണ് തൊഴിഞ്ഞു, എനിക്ക് കൂടുതൽ യുദ്ധം ചെയ്യാൻ തക്കുള്ള ആരോഗ്യം ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ തുറന്നു കാണുമ്പോൾ ഈ ജനങ്ങൾ ഏറ്റവും കൂടുതൽ തളർന്നു പോയി. അവർക്ക് സാധാരണ രീതിയിൽ അവർക്ക് യുദ്ധം ചെയ്യാൻ തക്കോളം കഴിയാത്ത ഒരു തലങ്ങളിലേക്ക് മാറ്റപ്പെട്ടു. പക്ഷെ ദൈവം പ്രവർത്തിച്ചതുകൊണ്ട് അവർ അന്ന് രക്ഷപ്പെട്ടു. പക്ഷെ എങ്കിൽ തന്നെയും ശൗലിന്റെ ശരിയല്ലാത്ത ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ രാജാവ് എടുക്കേണ്ട ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങളുടെ ഒരു പരാജയമാണ് നമ്മൾ വീണ്ടും നമ്മളവിടെ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 36 വാക്യം മുതല് ശൗലിന്റെ ജീവിതത്തിൽ വന്ന ഈ ദൈവം ശൗലിൽ നിന്ന് മാറ്റപ്പെട്ടു. വീണ്ടും ഫിലിസ്ത്യ ജനം ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ തക്കോളം അടുത്തു വരുന്നൊരു ഭാഗമാണ്. അവിടെ വരുമ്പോള് യുദ്ധത്തിന് ഒരുങ്ങുമ്പോള് ഈ പുരോഹിതൻ പറയുന്നുണ്ട് നാം ദൈവത്തോട് അടുത്ത് ചെല്ലുക, ദൈവത്തോട് ചോദിച്ചിട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശൗലിന് ദൈവത്തോട് ഞാൻ ഫിലിസ്ത്യരെ പിന്തുടരണമെന്ന് ചോദിച്ചു, നീ അവർ ഇസ്രായേലിന്റെ ഇടയിൽ ഏൽപ്പിക്കുമോ എന്ന് അരുളപ്പാട് ചോദിച്ചു. എന്നാൽ അന്ന് അവന് അരുളപ്പാട് ലഭിച്ചില്ല. ഈ യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ ഓരോ സ്ഥലങ്ങളിലായിട്ടാണ്, ചില സ്ഥലങ്ങളിൽ ഉള്ള യുദ്ധം നടത്തുമ്പോൾ അവിടെ ജയിക്കും, ചില സ്ഥലങ്ങളിൽ പരാജയപ്പെടും. നാദാൻ ഇത് യോനാദാനും കൂടുതലും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ശൗലൊക്കെ ചേർന്ന് ഒരു ഭാഗത്തെ യുദ്ധം അവരെ പരാജയപ്പെടുത്തി. പരാജയപ്പെടുത്തി വരുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് ഇസ്രായേൽ ജനങ്ങൾ ഇങ്ങനെ അടുത്തു വരിക, ഫിലിസ്ത്യൻ ഇങ്ങനെ അടുത്തു വരിക യുദ്ധത്തിന് വേണ്ടിയിട്ട്. അപ്പം ഇവിടെ നാദാൻ യോനാദാനെ കാണുന്നില്ല, ശൗല് ഈ ഇതിന്റെ അകലപ്പാട് ലഭിക്കാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ എന്ന് പറഞ്ഞാല് ഈ യുദ്ധത്തിൽ ഞാൻ ജയിക്കുമോ അത് പരാജയപ്പെടുമോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ തക്കവണ്ണം ദൈവത്തിന്റെ പുരോഹിതനെ വിളിപ്പിക്കുന്നു. അങ്ങനെ വിളിപ്പിക്കുന്നവർ ശൗല് നേരിട്ട് ദൈവസന്നിധിയിൽ അരുളപ്പാട് ചോദിക്കുമ്പോൾ അരുളപ്പാടും അവന് ലഭിക്കുന്നില്ല. അരുളപ്പാട് ലഭിക്കാതിരുന്നപ്പോൾ ശൗല് ഇങ്ങനെ പറയാം, എന്തുകൊണ്ടാണ് ദൈവത്തിന് അരുളപ്പാട് ലഭിക്കാതിരുന്നത്, എന്തെങ്കിലും കുറവുകൊണ്ടാണോ എന്ന് മനസ്സിലായി. അവസാനം ദൈവത്തിന്റെ അള്ളപ്പാട് ലഭിക്കാതിരിക്കാൻ തക്കവണ്ണം ആരിലാണ് പാപം നിൽക്കുന്നത് അല്ലെങ്കിൽ ആരിലാണ് കുറവ് ഉണ്ടായിട്ടുള്ളത് തിരിച്ചറിയാൻ തക്കവണ്ണം ചീട്ടിടുന്നു. ആ അപ്പനും നാദാൻ യോനാഥാനും ശൗലും ഒരു സ്ഥലത്ത് നിൽക്കുന്നു, ജനങ്ങൾ മറ്റൊരു സ്ഥലത്ത്. പക്ഷെ ചീട്ട് വീഴുന്നത് ഈ അപ്പനും മകന്റെ സ്ഥലത്താണ്. അപ്പോൾ അവളുടെ ഭാഗത്താണ് പ്രശ്നമെന്ന് ശൗല് മനസ്സിലാക്കുന്നു. അപ്പൊ ജനങ്ങളെ മാറ്റിവിടും. അവസാനം അപ്പനും മകനും തമ്മിലിടയിൽ ചീട്ടിടുന്നു. ശൗല് പറയുന്നുണ്ട് ഈ ചീട്ട് ആർക്ക് വീഴുന്നുവോ അവരാണ് പാപം ചെയ്തത്, അവർക്ക് അവർ മരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചീട്ടിടുമ്പോൾ ചീട്ട് വീഴുന്നത് യോനാഥാനാണ്. യോനാഥാനെ ചീട്ട് വീഴുമ്പോൾ യോനാഥാൻ മരിക്കണം, അവനെ കൊല്ലണം എന്ന് അപ്പന് പറയുകയാണ്. പക്ഷെ ഉടനെ ജനങ്ങൾ മുഴുവൻ എഴുന്നേറ്റ് പറയുന്നത് യോനാഥാനെ കൊല്ലാനായിട്ട് പാടില്ല, ദൈവം അവന്റെ കൂടെയുണ്ട്, ദൈവം ഉള്ളത് കൊണ്ടാണ് അവൻ ഇതൊക്കെ പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞ് ജനങ്ങൾ ഒരുമിച്ച് ഈ ശൗലിന്റെ പോഷത്രത്തെ പോഷത്രം മനസ്സിലാക്കി ഈ യോനാഥാനെ കൂടെ നിൽക്കുകയാണ്. അവിടെ പറയുന്നുണ്ട് ഇതാ ഇവ മരിക്കണം എന്ന് ശൗല് പറയുമ്പോൾ സ്വന്തം മകനാണ് യോനാഥാൻ, എങ്കിലും താനെടുത്ത പോഷത്തരമായ ഒരു തീരുമാനം നിലനിർത്തുവാൻ തക്കവണ്ണം ശൗല് തീരുമാനിക്കുകയാണ്. ഈ മകനെ കൊല്ലാൻ തക്കവണ്ണം തീരുമാനിക്കുന്നു. എന്നാൽ ജനങ്ങൾ കൂടെ പറയുന്നുണ്ട് യഹോവയാണ് അവന്റെ ഭാവിയിൽ ഒരു രോഗവും നിർത്തി വീഴുകയില്ല, അവൻ ഇന്ന് ദൈവത്തോടു കൂടെയല്ല പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ജനം യോനാഥാനെ വീണ്ടെടുത്തു, അവൻ മരിക്കേണ്ടി വന്നതില്ല. ജനം തിരിച്ചറിഞ്ഞു അവർ പ്രവർത്തിച്ചത് ദൈവത്തോടു കൂടെയാണെന്നുള്ളത്. കാരണം യോനാഥാൻ എന്ത് ചെയ്താലും ദൈവത്തോട് ചേർന്നാണ് ചെയ്തത്. ആ ദൈവത്തോട് ചേർന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇവിടെയും യോനാഥാന് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയതെന്നുള്ള സത്യം നമ്മളിവിടെ മനസ്സിലാക്കുകയാണ്. ഇനി ഈ വേദഭാഗത്തിന് കാര്യമായി ചിന്തിക്കത്തക്കോണം വലുതാക്കുന്നുമില്ല. ഈ അപ്പനും മോനും നമ്മൾ ഇവര് ചേർന്നുകൊണ്ട് ഈ ഫിലിസ്ത്യരോട് യുദ്ധം ചെയ്യുന്ന ഭാഗമാണ്. പിന്നെ തുറന്നു പറഞ്ഞ ശൗലിന്റെ പുത്രന്മാർ ആരൊക്കെയായിരുന്നു? യോനാഥാൻ, ഇഷി, മൽക്കീശുവ എന്നിവരായിരുന്നു. രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു, മൂത്തവൾക്ക് മേനബ് എന്നും ഇളയവൾക്ക് മീഖൽ എന്നും പേര്. അങ്ങനെ രണ്ട് പെൺമക്കളും ശൗലിനുണ്ടായിരുന്നു. ശൗലിന്റെ ഭാര്യയുടെ പേര് 50-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ശൗലിന്റെ ഭാര്യയ്ക്ക് അഹീനോവം എന്ന് പേരായിരുന്നു. അവളുടെ പിതാവാര് അഹീമാസ്, അഹീമാസിന്റെ മകളായിരുന്നു അഹീനോവം. ശൗലിന്റെ സേനാധിപന്റെ പേര് അബ്നർ, ശൗലിന്റെ സേനാധിപന്റെ പേര് അബ്നർ എന്നാണ്. 9-ാമത്തെ വാക്യത്തിലാണ് അത് കടക്കുന്നത്. ശൗലിന്റെ ഇളയപ്പനായ നേരിന്റെ മകനായിരുന്നു. അബ്നറിന്റെ പിതാവിന്റെ പേര് നേര് എന്നുള്ളതാണ്. നേര് സത്യം എന്നുള്ള അർത്ഥത്തിലല്ല, നേര് ഒരു പേരാണ്. പിന്നെ 15-ാം ഭാഗം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അമലേക്കിനെ നശിപ്പിക്കുവാനായിട്ട് ദൈവം ശൗലിനെ അയക്കുന്നു. എന്നാൽ ശൗൽ അവൻ ആഗാഗിനെയും കൊള്ളയും വിശേഷമായതിനെയും സൂക്ഷിക്കുന്നു. ശൗലിന്റെ അനുസരണത്തേട് പോലെ അവനെ രാജസ്ഥാനത്ത് ദൈവം തള്ളിയിടുന്നു. 13-ാമത്തെ അധ്യായം എന്ന് പറഞ്ഞതുപോലെ തന്നെ 15-ാമത്തെ അധ്യായം വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവം ഈ ശൗലിനോട് പറഞ്ഞ് ശമുവേൽ പ്രവാചകനോട് പറഞ്ഞ് ശൗലിനെ അയക്കുകയാണ്. അനന്തരം ശമുവേൽ ശൗലിനോട് പറഞ്ഞു എന്തെന്നാൽ, യഹോവ നിന്നെ തന്റെ ജനമായ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ എന്നെ നിയോഗിച്ചുവല്ലോ. അതുകൊണ്ട് ഇപ്പോൾ യഹോവയുടെ വചനങ്ങളെ കേട്ടുകൊള്ളുക. സൈന്യങ്ങൾ യഹോവ ഇപ്രകാരം അറിവ് ചെയ്യുന്നു, ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു. ആകയാൽ നീ ചെന്ന് അമാലേക്കിനെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർബലമാക്കി കളയുക. അവരോട് കരുവ് തോന്നിയവരുത്, പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുല കുടിക്കുന്നവരെയും കാള ആട് ഒട്ടകം കഴുത എന്നിവയൊക്കെ സമുദ്രിച്ചു കളയുക. വളരെ വ്യക്തമായ ഒരു പദ്ധതി ഇത് ഇസ്രായേലിന്റെ രാജാവായ ശൗലിന് ശമുവേൽ പ്രവാചകനിൽ കൂടി ദൈവം തമ്പുരാൻ ചുമതലപ്പെടുത്തുകയാണ്. ഇങ്ങനെ വലിയ ഒരു യുദ്ധം ചെയ്ത് ആ ജനങ്ങളെ മുഴുവൻ ആ രാജ്യത്തിലുള്ള അമാലാക്കിയർ എന്ന് പറയുന്ന രാജ്യത്തിലെ സകല ജനങ്ങളെയും നശിപ്പിക്കാൻ തക്കവണ്ണമാണ് ദൈവം തമ്പുരാന് ശൗലിനെ പറഞ്ഞയക്കുന്നത്. ശമുവേൽ കൂടി എന്തിനാണ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ ഒരു കാലഘട്ടത്തിലുണ്ടായ സംഭവത്തിന്റെ പ്രതിഭകരമായിട്ടാണ് എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ ജനങ്ങള് ഇസ്രായേലിൽ നിന്നും പുറപ്പെട്ട് കനാൻ നാട്ടിലേക്ക് വരുന്ന അവസരത്തില് അവർ യാത്ര ചെയ്യുന്ന വേളയില് ഈ അമാലേക്കിൽ കൂടിയാണ് കടന്നു വരുന്നത്. അവർ യാത്ര ചെയ്യുന്നവർ അന്നേരം ഈ അമാലേക്കിൽ എന്തെന്നറിയാമോ? ഇസ്രായേൽ ജനങ്ങള്, കാരണം ഈ ഇസ്രായേൽ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ 40 വർഷത്തെ പ്രയാണമാണ്, യാത്രയാണ്, ഒരുപാട് പ്രവാസ കാലഘട്ടം. അവർ യാത്ര ചെയ്ത് ഇങ്ങനെ കഷ്ടപ്പെടുകയാണ്. ആ കഷ്ടപ്പാടിന്റെ മധ്യത്തിലാണ് ഒരു വഴിയും കൂടാതെ ഇസ്രായേൽ ജനങ്ങളെ പരാജയപ്പെടുത്തുവാൻ തക്കോണം ഈ അമാലാക്കിയെ കടന്നു വന്നവർ ആക്രമിക്കുന്നത്. അങ്ങനെ ഒരുപാട് വിശ്വാചനങ്ങളൊക്കെ മരിച്ചുപോയി. ദൈവം പിന്നെ അവരെ സംരക്ഷിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് പാർട്ട്. എങ്കിലും ദൈവം അന്ന് ഈ അമാലേക്കിൽ എന്ന് പറയുന്നത് വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന സത്യദൈവത്തെ നിരാകരിച്ച് ജീവിക്കുന്ന വലിയൊരു കൂട്ടമാണ്. അപ്പൊ അവരെ അന്നത്തെ ആ പദ ദൈവത്തിന്റെ മനസ്സിലുണ്ട്. അവരെ മുഴുവൻ നിഗ്രഹിക്കേണ്ട കോണം ദൈവം തമ്പുരാൻ തീരുമാനിക്കുകയാണ്. അത് പറഞ്ഞുകൊണ്ടാണ് ഈ ശൗലിനെ വിടുന്നത്. ശൗലിന്റെ ആദ്യത്തെ പരാജയം നമ്മൾ നേരത്തെ കണ്ടല്ലോ. ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് തന്നെ ഞാൻ ചെയ്യാൻ തക്കവണ്ണം നിയോഗിക്കപ്പെടാത്ത ഹോമയാഗങ്ങളെ ബലികളെ ദൈവത്തിന് തർപ്പിച്ചു. 1-ാമത്തെ കോശത്രം. 2-ാമത്തെ ശൗലിൽ വന്ന ഒരു സംഗതി നമ്മൾ നേരത്തെ നമ്മൾ വായിച്ചു. ശരിയല്ലാത്ത തന്നെ തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കുന്നു. 3-ാമത്തെ ശൗലിൽ ചെയ്ത ഒരു കാര്യമാണ് ദൈവം തമ്പുരാൻ വലിയ ഒരു കൽപ്പനയിൽ കൂടി. പക്ഷേ നേരത്തെ ഒക്കെ ദൈവം തമ്പുരാൻ ശൗലിനോട് ദേഷ്യം കാണിച്ചെങ്കിലും ഈ ഒരു കാര്യം ചെയ്താലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ദൈവം തമ്പുരാൻ ആ തീരുമാനം മാറ്റിയമായിരുന്നു. ഈ തന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ശ്രദ്ധയോട് ചെയ്താല്. പക്ഷെ ശൗൽ ചെയ്തെന്താണെന്ന് നമ്മൾ 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കാര്യം പ്രത്യേക യുദ്ധമൊക്കെ ചെയ്തു. യുദ്ധമൊക്കെ ചെയ്ത് ആ രാജ്യത്തിൽ മുഴുവൻ പരാജയപ്പെടുത്തിയ ആളുകളെയൊക്കെ കൊന്നു. ചില പിന്നെ ചെയ്യേണ്ട കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നു. അതുപോലെ തന്നെ മോട്ട് പിടിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നു. പലരെയൊക്കെ ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അവിടെ ചെന്ന് ചില കാര്യങ്ങളൊക്കെ ദൈവത്തിന് ഒന്ന് ചില കാര്യങ്ങളൊക്കെ ദൈവം പറഞ്ഞതിന് വിരുദ്ധമായിട്ട് അദ്ദേഹം ചെയ്തു. ഒന്ന്, ആ അവിടുത്തെ രാജാവായ ആഗാഗിനെ ജീവനോടെ പിടിച്ചു. പക്ഷെ ദൈവം പറഞ്ഞതല്ല, എല്ലാവരും കൊല്ലാനായിട്ടാണ്. പിന്നെ ചെയ്തതെന്ന് പറഞ്ഞാൽ ശൗലൻ ജനവും ആഗാഗിനെ ആട് മാട് തടിച്ചു മൃഗം എന്നിവയിൽ നേത്രമായതൊക്കെയും കുഞ്ഞാടുകളെയും ഉത്തമമായൊക്കെയും നിർമ്മലമാക്കുക മനസ്സില്ലാതെ ജീവനെ സൂക്ഷിച്ചു. ഹീനവും നിസ്സാരവുമായ ഒക്കെയും അവർ നിർമ്മലമാക്കി കളഞ്ഞു. അത് ശൗലന്റെ ജീവിതത്തിലെ ഒരു പരാജയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു 3-ാമത്തെ കാരണമാണ്. അവിടെ പറയുന്നുണ്ട് 9-ാം വാക്യം, ഹീനവും നിസ്സാരവുമായ ഒക്കെയും അവർ നിർമ്മലമാക്കി കളഞ്ഞു. പറഞ്ഞാൽ കൊള്ളരാത്തവരെയൊക്കെ അവർ ഇല്ലാതാക്കി കളഞ്ഞു. കൊള്ളാമയിലേക്ക് വിളിച്ചു കൊണ്ട് അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഇത് വളരെ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പത്താം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യഹോവയുടെ അരുളപ്പാട് സൗലിൽ ഉണ്ടായതെന്നാൽ ഞാൻ സൗലിനെ രാജാവായി വായിച്ചതിൽ എനിക്ക് മനസ്താപമായിരിക്കുന്നു. അവൻ എന്നെ വിട്ടു മാറിയിരിക്കുന്നു, എന്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമില്ല. ഇതിങ്കിൽ സമൂഹത്തിന് വ്യസനമായി അവൻ രാത്രി മുഴുവനും യഹോവയുടെ നിലവിളിച്ചു. നമുക്കൊരു ചോദ്യം അവിടെ സ്വാഭാവികമായിട്ടുണ്ടാകും, എന്തുകൊണ്ടാണ് ദൈവനിബന്ധനാണ് ഒരു ഈ വാസ്തവത്തിൽ അമാലേഖരായ ഈ ഇന്ന് അവിടെ കാണുന്ന ആളുകളല്ല പണ്ട് ഇസ്രായേൽ ജനങ്ങൾ വന്നപ്പോൾ അവരെ ആക്രമിച്ചത്? അമാലേഖരാണെങ്കിലും അവരുടെ പിന്തുണത്തക്കാരാ. മാത്രമല്ല ദൈവം കൊല്ലാൻ പറഞ്ഞത് അവരോടെല്ലാം മൃഗങ്ങളെയ അവരുടെ യോഗ അവരുടെ അവർ അക്രമം ചെയ്യുന്ന അക്രമികളെ മാത്രമല്ല നിഷ്കളങ്കരായ അല്ലെങ്കിൽ മുന്നാപ്രാണികളായ ആടുകളെ മാടുകളെ ഒക്കെ കൊല്ലാൻ പറഞ്ഞു. അതിനേക്കാൾ വിരാഗമാസം എന്ന് പറയുന്നത് മണലൊഴിക്കുന്ന കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കൊല്ലാനാണ് ദൈവം അങ്ങനെ പറഞ്ഞത്. ദൈവം എന്തിനാണ് പറഞ്ഞത്? വാസ്തവത്തിൽ ദൈവം ഒരു കരുണയില്ലാത്ത കാര്യമാണ് പറഞ്ഞത്. കാരണം മണലൊഴിക്കുന്ന കുഞ്ഞുങ്ങൾ എന്ത് പാപം ചെയ്തു? കുഞ്ഞുങ്ങളെ വരെ കൊല്ലത്തക്കവണ്ണം ദൈവം നമ്പരാണ് കൽപ്പിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ സ്നേഹമില്ലായ്മയല്ലേ അവിടെ കാണിക്കുന്നത്? സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ട ഒരു ചിന്തയാണ്. പക്ഷെ അതിൽ ഉത്തരമുണ്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തിന്മ എന്ന് പറയുന്നത് അതിന് വലിപ്പം ചേർത്തുമൊന്നുമില്ല. ഈ അമാലേഖ്യർ എന്ന് പറയുന്നത് ഈ തിന്മയുടെ സ്വഭാവം കാണിക്കുന്ന ഒരു കൂട്ടരാണ്. അവരെ വിഗ്രഹത്തെ ആരാധിക്കുന്ന ആരാധകർ മാത്രമല്ല, അതിക്രമങ്ങളും തിന്മകളും അധാർമികതകളും ഇങ്ങനെയുള്ള ദുഷ്ടതകൾ നിലനിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ് അവിടെ. അപ്പൊ ഈ കുഞ്ഞുങ്ങളെ പോലും അവർ അവശേഷിപ്പിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞാണ് നാളത്തെ ഏറ്റവും വലിയ തിന്മയായിട്ട് അവിടെ കടന്നു വരുന്നത്. ഈ നമുക്കറിയാം, നമ്മൾ ഈ തിന്മ എന്ന് പറയുമ്പോഴേ തിന്മയ്ക്ക് വരും നമ്മളൊക്കെ ഈ തിന്മകളെ കാറ്റഗറി ചെയ്യാറുണ്ട്. പിന്നെ ചിലരൊക്കെ തിന്മയാണ്, ചിലരൊക്കെ കൊച്ചു തിന്മയാണ്, ചിലരൊക്കെ വലിയ തിന്മയാണ്. ഞാൻ ഒരുത്തനെ അടിച്ചാലേ കുഴപ്പമുള്ളൂ, ചീത്ത വിളിച്ചാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ മോഷ്ടിച്ചാലേ കുഴപ്പമുള്ളൂ, പിന്നെ ഒരുത്തനെ തല്ലിയാൽ കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ നമ്മളെ ഈ തിന്മയെ കാറ്റഗറി ചെയ്യാറുണ്ട്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ദൈവവിഭാഗം ചെറിയ തിന്മയും വലിയ തിന്മയൊക്കെ തിന്മ തന്നെയാണ്. അതുകൊണ്ട് അവിടെ വാസ്തവത്തിൽ ഈ വലുപിടിക്കുന്ന കുഞ്ഞുങ്ങളെ വരെ ഉൾപ്പെടെ കൊല്ലണം എന്ന് ദൈവനിബന്ധനം പറഞ്ഞതിന്റെ പിന്നിൽ അവരെ ദൈവം കാണുന്നത് ഒരു ജനസമൂഹമായിട്ടല്ല, ഈ തിന്മ ലോകത്തിൽ വളർത്തുന്ന ഒരു കൂട്ടായ്മയായിട്ടാണ്. അപ്പൊ തിന്മ വളർത്തുന്ന ഒരു കൂട്ടായ്മ നിലനിന്നു കഴിഞ്ഞാൽ ഈ നന്മയെ കൂടെ തിന്മയാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നന്മയുള്ളവരായ ഇസ്രായേൽ ജനങ്ങളോട് തിന്മയിലേക്ക് വീഴാതിരിപ്പാൻ. കാരണം ഇസ്രായേൽ ജനങ്ങൾ ചരിത്രം പരിശോധിക്കാൻ അറിയാം, പിന്നെ അന്യ ദൈവങ്ങളെ ആരാധിക്കുന്ന സ്ത്രീകളെ കണ്ടവരുടെ പിന്നാലെ പോകും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചിന്ത ഒരു ബലഹീനത അവർക്കുണ്ട്. അപ്പൊ ഈ തിന്മയുടെ പിന്നാലെ അവർ പോകുമ്പോൾ ഇവർ അത് നമ്മൾ സംഭവിക്കുന്നുമുണ്ട്. അങ്ങനെ പോയി ഒരു ചരിത്രം അവർക്കുണ്ട്. സത്യദൈവത്തെ മാറിക്കൊണ്ട് വിഗ്രഹത്തിന്റെ പിന്നാലെ നമുക്ക് പോകുന്ന ചരിത്ര വിശ്വാസങ്ങളെ കാണിക്കുന്നതിന് പിന്നിൽ നമുക്ക് അറിയാമോ ഇങ്ങനെയുള്ള തിന്മയുള്ള ആളുകളുടെ കൂടെ പൗലോസ്രിയ പറയുന്നുണ്ടല്ലോ, പിന്നെ അവിശ്വാസത്തിലൂടെ ഇണയാക്കണം കൂടുതലെന്ന്. അത് പറയാനുള്ള കാരണം ഇതാണ്. ഈ തിന്മയെ നമ്മൾ കയ്യിലെടുത്ത് ആഘോഷിച്ച് ആദരിച്ചു കഴിഞ്ഞാൽ, തിന്മയുള്ള ആളുകളോട് ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മളും തിന്മയുള്ളവനായിട്ട് മാറ്റപ്പെടും. അപ്പം ഇവിടെ കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞാൽ പോലും തിന്മയെ പ്രതിനിധീകരിക്കുന്ന ഒരു കൂട്ടരാവരെ. അപ്പൊ ഒരു പൊടിക്കുഞ്ഞിനെ പോലും ഒരു കുഞ്ഞിക്കാരു പോലും അവിടെ വെച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ ജനങ്ങളിൽ ആ തിന്മയിലേക്ക് വീഴും, അല്ലെങ്കിൽ ആ തിന്മയിൽ പങ്കാളികളായി തീരും എന്നുള്ള ഒരു ബോധ്യം ഒരു ദീർഘവീക്ഷണം ദൈവത്തിനുള്ളത് കൊണ്ടാണ് അവിടെയുള്ള ആ രാജ്യത്തെ ഒന്നിനെ പോലും എടുത്തോണ്ട് വരരുത്, സകലത്തെ നിഗ്രഹിക്കാൻ ദൈവം വരാൻ കൽപ്പിച്ചത്. അതിന്റെ പ്രത്യാഘാതം ഈ ശൗരറിയുന്നുണ്ട് അല്ലേ? ശൗലിന് ഇഷ്ടമുള്ളവരെ കൊന്നു, ഇഷ്ടമില്ലാത്തവരെ കൊല്ലാതെ വിട്ടപ്പോൾ അവരാണ് ഈ ശൗലിന് പഠിക്കുന്നത്. എവിടുന്നാണ് ഈ പിന്നെ ഈ കൂട്ടത്തിലുള്ള ആളുകളിൽ നിന്നുമാണ് ശൗലിന് മരണം അനുഭവിക്കേണ്ടി വരുന്നത്? ഇത് ദൈവത്തിന് അറിയാമായിരുന്നു, ദൈവത്തിന് മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് അവൻ വെച്ച പാതി അവൻ തന്നെ വീടുന്നു പറഞ്ഞതുപോലെ തന്നെ. കാരണം അവിടെ ഒരു സിനിമ വളർന്നു വന്നാൽ ആ സിനിമ ശൗലിനെ പോലും കൊല്ലുന്ന ദൈവത്തിന് അറിയാവുന്നതുകൊണ്ടാണ് ആ സിനിമയെ മുഴുവൻ നിഗ്രഹിക്കാൻ പറഞ്ഞത്. പക്ഷെ കണ്ണിന്റെ മുമ്പിൽ കണ്ട ചില ലാഭമോഹങ്ങളെ താല്പര്യപ്പെട്ടുകൊണ്ട് ഈ ശൗല് എന്താ ചെയ്തെന്നറിയാമോ, ആ തിന്മകളെയൊക്കെ ഇങ്ങനെ സ്വന്തമാക്കി തീർത്തു, അതിനകത്ത് ലാഭം നോക്കി. എന്നിട്ട് ചില കാരണങ്ങളൊക്കെ പറയുന്നത് ശൗല് എന്തിനാൾ കൊണ്ടിരുന്നൊക്കെ പറയുന്നുണ്ട്. അതിലേക്ക് നമ്മൾ പിന്നെ കടന്നു വരാം. ദൈവനിബന്ധനാണ് അരുളപ്പാട് കൊടുക്കുന്നുണ്ട്, അരുളപ്പാട് കൊടുക്കുന്നുണ്ട്. ശൗല് പ്രകാരമുള്ള ദൈവം പറയുന്നുണ്ട്, ഞാൻ ഇവനെ രാജാവാക്കിയതിൽ മനസ്തപിക്കുന്നു അല്ലേ? വാസ്തവത്തിൽ ഈ ഒരു ചിന്ത നമ്മളെ സ്വാധീനിക്കുന്നതാ. നമുക്കൊക്കെ ദൈവനിബന്ധന ഓരോ സ്ഥാനങ്ങൾ തന്നിട്ടുണ്ട്. ആ സ്ഥാനത്തിൽ വിശ്വസ്തയോടും ദൈവാത്ര ബോധത്തോടും പ്രവർത്തിച്ചില്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അനുവദിക്കും അല്ലെ? ദൈവത്തിന് മനസ്സാവം ഉണ്ടാകും, ദൈവം ഈ ജാതിയാണോ ഞാൻ ലോകത്തിലേക്ക് വിട്ടതെന്ന്. ഇത് എനിക്കും നിങ്ങൾക്കും ഒക്കെ ബാധകമാണ്. ഞാൻ എന്റെ സുഹൃത്തോട് ജോദന ചെയ്തില്ലെങ്കിൽ ദൈവത്തിന്റെ തുറന്നു ദൈവം ഇങ്ങനെയാണോ ഞാൻ അച്ഛനായിട്ട് പറഞ്ഞു വിട്ടതെന്ന് അല്ലെ? അപ്പൊ നമ്മൾ കുടുംബത്തിലാണെങ്കിലും അച്ഛനാണെങ്കിലും തിരുവേണിയാണെങ്കിലും ഓരോ വ്യക്തികളും. അപ്പൊ നമ്മൾ തിന്മ ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴും ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ദൈവത്തിന് അനുദിക്കാൻ, അല്ലെ ദൈവത്തിന് മനസ്താപം, എന്റെ ജന്മത്തിൽ കൂടി ദൈവത്തിന് മനസ്താപം ഉണ്ടാക്കാത്ത എവിടെയാവരുത് എന്നുള്ളത് പലപ്പോഴും ചിന്തിക്കുന്നത് നല്ലതാണ്. ഓട്ടെ, അപ്പൊ ഇതിൽ ഇവിടെ പറയാൻ, ഇതിൽ ശൗമേലിന് വ്യസനമായി, അവൻ രാത്രി മുഴുവനും യഹോവയോട് നിലവിളിച്ചു. ഒരു ഭക്തനായ മനുഷ്യന്റെ മാനസിക നിലവാരം അവിടെ വെളിപ്പെടുത്തുന്നത് അല്ലെ. ശൗമേലിനെ പറ്റി, ശൗമേൽ പുരോഹിതനാണ്. ശൗമേല് ശൗലിന്റെ തിന്മ കണ്ടപ്പോഴ്, അല്ലെങ്കിൽ താൻ പട്ടം കൊടുത്ത, അല്ലെങ്കിൽ താൻ അഭിഷേകം കൊടുത്ത ഒരു രാജാവ് ചെയ്ത, രാജാവ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അവൻ ദുഷ്ടത ചെയ്തപ്പോഴ് താന് ആർക്ക് ഇത് കൊടുത്തുവോ, അവകാശം കൊടുത്തു. അത് നല്ല പിതാവിന്റെ, നല്ല ഒരു ആത്മീയ നേതാവിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ശൗൽ പ്രവാചകനെ കാണുന്നത്. ഇത് നമുക്ക് നമ്മൾ എബ്രായ ലേഖനം 13 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട് അല്ലെ. പിന്നെ നിങ്ങളെ വഴി നടത്തിയവരെ നിങ്ങൾ അറിഞ്ഞുകൊള്ളുകയും, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ വാക്യം വായിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ. അവരുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ ജീവിതാവസാനം, അവരുടെ വിശ്വാസം അനുസരിച്ച് നടത്തുകൊള്ളു, ജീവാവസാനം ഓർത്തുകൊള്ളുകയും എന്നൊക്കെ നമുക്ക് ഉപദേശങ്ങൾ തരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ നിങ്ങളുടെ ആത്മാവിന് വേണ്ടി അവർ ജാഗ്രതിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി അത് വ്യസനിപ്പാൻ തക്കോളം ഇടയാവാതെ ഇരിക്കണം എന്നുള്ള ഒരു അർത്ഥത്തിൽ അവിടെ വിശദമായിട്ട് ചില വാക്യങ്ങളോടെ പറയുന്നുണ്ട്. അപ്പൊ നല്ല ആത്മീയ നേതാക്കന്മാരുടെ പ്രത്യേകത, മക്കള് നശിക്കുമ്പോൾ അറിയുന്ന പിതാക്കന്മാർ എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഞാൻ ഈ പരിവർത്തനമേലയുടെ ഒക്കെ ജീവിതം നമ്മുടെ ചില ഗ്രന്ഥങ്ങളിലൊക്കെ വായിക്കുമ്പോൾ രാത്രിയിൽ കിടക്ക കണ്ണുനീരിലൂടെ നനയ്ക്കുന്ന ഒരു പിതാവായിട്ടാണ് അദ്ദേഹത്തിനെയൊക്കെ കാണുന്നത്. പട്ടശ്ശേരി തിരുമേനിയെ കൊല്ലാനായിട്ട് വരുന്ന ആൾക്കാർ നോക്കുമ്പോൾ രാത്രിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കണ്ടാണല്ലോ കൊല്ലാം എന്ന ആള് ഏണിയും മറിച്ചിട്ട് ജീവനും കൊണ്ടുവരുന്നത്. കാരണം അവരുടെയൊക്കെ അർദ്ധരാത്രിയിൽ മിഡ്നൈറ്റിൽ ഇരുന്നു കൊണ്ട് സഭയ്ക്ക് വേണ്ടിയും ജനസമൂഹത്തിന് വേണ്ടിയും ജനങ്ങളുടെ പാപത്തിന് വേണ്ടിയും കണ്ണുനീരൊഴിച്ച് പ്രാർത്ഥിക്കുന്ന ആത്മീയ നേതാക്കന്മാരാണ്. ഇന്ന് നമുക്കറിയാം ഒരുപാട് ആത്മീയ നേതാക്കന്മാർ എന്ന് പറഞ്ഞ് പല ആളുകളും ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ ഷോ കാണിക്കാനായിട്ട്, അല്ലെ മീഡിയാസിന്റെ മുമ്പിലൊക്കെ അവർ മിടുക്കരും ഭക്തരും രോഗശാന്തി കൊടുക്കുന്നവരുമാണ് അത് കാണിക്കാനൊക്കെ അവർ ചെയ്യാറുണ്ട്. പക്ഷെ രാത്രി യാമങ്ങളിൽ കണ്ണുനീര് കൊഴിക്കാൻ ആരൊന്നും കൊഴിക്കാൻ അവർക്ക് അതുപോലെ സുഖഭോഗമില്ല അവരൊക്കെ ജീവിക്കുന്നത്. പക്ഷെ ഇതുപോലുള്ള പിതാക്കന്മാരുടെയൊക്കെ എത്രയോ കഷ്ടപ്പെട്ട് രാത്രിയൊക്കെ പകലാക്കി കണ്ണുനീരിലൂടെ പ്രാർത്ഥി ജീവിച്ചു വരാം. ഞാൻ സന്ദർഭോചിതമായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഈ ശമുവേൽ പ്രവാചകനെ കാണുന്ന ഒരു പ്രത്യേകത അതായിരുന്നു, രാത്രി മുഴുവനും ഈ ശൗല് ചെയ്ത പാതകത്തിന് വേണ്ടി യഹോവയോട് നിലവിളിച്ച് കരഞ്ഞു എന്നുള്ളതാണ് നമ്മളെ കാണുന്നത്. എന്നിട്ട് ശൗല് വന്ന് നേരെ വരുന്ന ശൗല് പ്രവാചകന്റെ അടുത്ത് വരുന്നുണ്ട്, ശമുവേൽ പ്രവാചകൻ ശൗലിന്റെ അടുത്ത് വരുന്നുണ്ട്, എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഈ ചെയ്തത് എന്ത്? അവിടെ 16 വാക്യത്തിൽ ശൗമേൽ ശൗമേൽ എഴുന്നേൽക്ക, യഹോവ ഈ കഴിഞ്ഞ രാത്രി എന്നോട് അവധി ചെയ്തത് ഞാൻ നിന്നെ അറിയിക്കൂ എന്ന് പറഞ്ഞു പറഞ്ഞു. അപ്പൊ ഉടനെ ശൗമേൽ ചോദിക്കുന്നത് എന്താണ് പറയാൻ പറഞ്ഞു, അവനവനോട് പറഞ്ഞാലോ എന്ന് പറഞ്ഞു. അപ്പൊ ശൗമേൽ പറഞ്ഞു, നിന്റെ സ്വന്തം കാഴ്ചയിൽ നീ ചെറിയവനായിരുന്നിട്ടും യഹോവ നിന്നെ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് തലവനാക്കുകയും 17 വാക്യമായി തലവനാക്കുകയും ഇസ്രായേലിന്റെ രാജാവായി നിന്നെ അഭിഷേകം കഴിക്കുകയും ചെയ്തല്ലയോ. പിന്നെ യഹോവ നിന്നെ ഒരു വഴിക്ക് അയച്ചു, നീ ചെന്ന് അമാലേക്കരായ പാപികളെ നിർമൂലമാക്കുകയും അവർ നശിക്കും വരെ അവരോട് പൊരുതുകയും കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ നീ യഹോവയുടെ കൽപ്പനകളെ അനുസരിക്കാതെ കൊള്ളയ്ക്ക് ചാടി യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തതുണ്ട്. വാസ്തവത്തിൽ കൊലയല്ല ഇദ്ദേഹം ചെയ്തത്, ഒരു കൊള്ളയാണ് ചെയ്തത്. ശൗലിനോട്, ഞാൻ യഹോവയുടെ കൽപ്പന അനുസരിച്ച് യഹോവ എന്നെ അയച്ച വഴിക്ക് പോയി അമാലേക്ക് രാജാവായ ആഗാഗിനെ കൊണ്ടുവന്ന് അമാലേക്കിനെ നിർമൂലമാക്കി കളഞ്ഞു. എന്നാൽ ജനം ശതാർത്ഥ വസ്തുക്കളിൽ വിശേഷമായ ആടുമാടുകളെ കൊള്ളയിൽ നിന്നെടുത്ത് ഗിൽഗാലിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് ആ കഴിപ്പം കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ശൗല് തന്ത്രപൂർവ്വം താൻ ചെയ്ത തിന്മയെ തിരുത്തിയാണ് ചെയ്തത്. അദ്ദേഹം പറയുന്നുണ്ട്, നീ ചെന്ന് നീ ചെയ്ത എന്തെന്ന് ഈ ശൗൽ പ്രവാചകൻ ശൗലിനോട് ചോദിച്ചപ്പോ തിരിച്ച് ശൗല് പറയുകയാണ്, ഞാൻ ദൈവം പറഞ്ഞു എന്നെ ഇന്ന സ്ഥലത്തേക്ക് അയച്ചു, ഞാൻ അവിടെ പോയി അവരുടെ ആളുകളെയൊക്കെ ഇങ്ങനെ കൊന്നു, മാത്രമല്ല അവിടുത്തെ രാജാവിനെ പിടിച്ചുകൊണ്ട് വന്നു, അവിടുന്ന് കൊള്ളായ ജനങ്ങള് ശതാർത്ഥ വസ്തുക്കളിൽ വിശേഷമായവ ആടുമാടുകളെ കൊള്ളയിൽ നിന്ന് എടുത്ത് ഗിൽഗാലിൽ നിന്റെ ദൈവമായ ഓരോ ആയപ്പൊക്കെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. പാതകത്തിൽ അതിനൊന്നും അല്ല കൊണ്ടുവന്നത്, പക്ഷെ ശൗല് പറയുന്നതാണെന്നറിയാം, നിന്റെ ദൈവത്തിന്, അത് തന്നെ ശൗലിന്റെ നിഷേധാത്മകമാണ്. ശൗലിനോട് പറയുകയാണ്, നിന്റെ ദൈവത്തിന് യാഗം കഴിപ്പാനായിട്ട് അവിടുന്ന് ഞാൻ ഈ കടിച്ച മൃഗങ്ങളെയൊക്കെ കൊണ്ടുവന്നു. ഹൃദയങ്ങളെ അറിയുന്നതാണ് ദൈവം. ഒരുപക്ഷെ സാധാരണ ജനങ്ങളെയൊക്കെ പൊട്ടനാക്കാം, പക്ഷെ ഈ പ്രവാചകനെയോ ദൈവത്തെ പൊട്ടനാക്കാൻ ഒരിക്കലും ശൗലിന് കഴിയത്തില്ല. കാരണം ശൗലിന് പ്രവാചകന് വ്യക്തമാണ് ഈ ശൗലിന്റെ മനസ്സിലുള്ള ദുഷ്ടത, അല്ലെങ്കിൽ ദൈവത്തിന് വിരുദ്ധമായിട്ട് ശൗല് ചെയ്യുന്നത്. പറയുന്നുണ്ട്, ശൗല് പറയുന്ന ഒരു വാക്യം നമ്മൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ശൗല് പറയുന്നത്. ശൗല് പ്രവാചകൻ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുന്നു. ഇത് അനുസരിക്കുന്നത് ഹോമയാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം ആഭിചാരദോഷം പോലെ, ശാക്യം മിഥ്യാപൂജ പോലെ, ഗ്രഹാരാധന പോലെയും ആകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഈ ശമുവേൽ പ്രവാചകൻ പറഞ്ഞ വാക്യം വളരെ ഇന്നത്തെ ലോകത്ത് ഒരു പ്രസക്തിയുള്ള ഒരു കാര്യമാണ്. യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? എന്ന് പറഞ്ഞാൽ നീ അർപ്പിക്കുന്ന കുർബാനേക്കാളിലും നീ അർപ്പിക്കുന്ന ബലിയേക്കാളിലും ദൈവത്തിന് വലുത് നിന്റെ മനസ്സിന്റെ നന്മയാണ്, ദൈവത്തോട് നീ അനുസരിക്കുന്ന അനുസരണമാണ്. നീ അനുസരിക്കാതെ വന്നിട്ട് വലിയ കുർബാന അർപ്പിച്ചിട്ടോ വലിയ പ്രാർത്ഥന നടത്തിട്ടോ എന്താ കാര്യം? അല്ല, അച്ഛനെ ചീത്ത വിളിച്ചിട്ട് പള്ളി വന്നിട്ടോ വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കുർബാന കൈക്കൊണ്ട് വല്ല കാര്യം, അല്ലെ സഹോദരനെ കൊല്ലാൻ തുറന്നിട്ട് വിശുദ്ധ കുർബാന പൂജിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് നീ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നീ ആദ്യം ബലിവസ്തു കണ്ണിൽ വെച്ചിട്ട് ആ പടിവാദിച്ച് വെച്ചിട്ട് ആദ്യം സഹോദരനോട് നിരപ്പാക് എന്നിട്ട് വന്നിട്ട് തിരുച്ചരീരം രക്ഷിക്കാനായിട്ട് പറയുന്നത്. ഇതൊക്കെ വളരെ കമ്പാരിസൺ ആയിട്ടുള്ള കാര്യമാണ്. ദൈവത്തിന്റെ നമ്മുടെ അപ്പസ്തോലനാ സംഗ്രഹത്തിൽ പറയുന്നുണ്ടല്ലോ, ദൈവത്തിന്റെ വലിയ താഴ്ന്നുള്ള ആത്മാവാകുന്നു. ഏറ്റവും വലിയ ബലി എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ വിശുദ്ധിയാണ്, അനുസരണത്തോടുകൂടെ ജീവിതം, അതാ ബലി എന്ന് പറയുന്നത്. അങ്ങനെ ജീവിക്കുന്നവർക്ക് മറ്റേ ബലി അല്ലെങ്കിൽ ദൈവത്തെ അങ്ങനെയുള്ളവർക്ക് അർപ്പിക്കപ്പെടേണ്ട കാര്യമാണ് വിശുദ്ധ ബലി എന്ന് പറയാം. അങ്ങനെയുള്ളവർ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ വിശുദ്ധിയുള്ളവർക്കും വെളിപ്പുള്ളവർക്കും ഈ വിശുദ്ധ നൽകപ്പെടുന്നു കർത്താവിന്റെ തിരുശരീരത്തെ പറ്റി പറയുന്നത്. എന്തുകൊണ്ടാണ് പറയാൻ കാരണം? പരിശുദ്ധിയുള്ളവർക്കാ, ദൈവത്തോട് മത്സരിക്കാത്തവർക്കാ ഇതൊക്കെ സ്വീകരിക്കാൻ തക്കോണ അർഹതയുള്ളത്. നീ അർപ്പിക്കുന്ന ബലി ദൈവം സ്വീകരിക്കുമോ? നീ അർപ്പിക്കുന്ന ഈ കാഴ്ചകളെ ദൈവം കൈക്കൊള്ളുമോ? കാരണം നിന്റെ മനസ്സെന്ന് പറയുന്നത് അനുസരണക്കട്ട മനസ്സാണ്. അനുസരണക്കട്ട മനസ്സ് അർപ്പിക്കുന്ന ഒരു ബലിയും ഹാവേൽ കയ്യിൽ അർപ്പിച്ച ബലി പോലെ ദൈവം ഒരിക്കലും സ്വീകരിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നീ ദൈവത്തെ കളിപ്പിക്കാൻ പറ്റിയതെന്ന് പറഞ്ഞു. അത് കളിപ്പിക്കാനാണെന്നുള്ളത് വ്യക്തമാണ്. കാരണം ശൗല് വരെ പറയുന്നുണ്ട്, ഞാൻ ദൈവത്തോട് പാപം ചെയ്തു പോയി. തുറന്നവൾ പറയുന്നുണ്ട്, ഞാൻ ദൈവത്തോട് പാപം ചെയ്തു. അപ്പം പാപത്തിന് ശൗല് കളത്തറ പറഞ്ഞത്. കാരണം 24-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്കനുസരിച്ചതിനാൽ യഹോവയുടെ കൽപ്പനയും നിന്റെ വാക്കും ലംഘിച്ച് പാപം ചെയ്തു പോയി. എന്തിനാ ശൗല് ചെയ്തത്? ഞാൻ ജനത്തെ ഭയപ്പെടുകയാണ്. ഒരു രാജാവിന്റെ ഏറ്റവും വലിയ ദയനീയതയല്ലേ? ജനത്തെ ഭയപ്പെട്ട് ദൈവകൽപ്പന അല്ലെങ്കിൽ അത് അച്ഛന്മാർ ചെയ്താലും തിരുവേലി ചെയ്താലും ആര് ചെയ്താലും ഈ ജനത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ദൈവകൽപ്പനകളെ മാറ്റുന്നത് പാപമാണ്. പണ്ട് അഹർവം ചെയ്തതും അതാ അല്ലെ? ദൈവത്തിന്റെ ജനങ്ങളിൽ നിർബന്ധിച്ചപ്പോ കാളക്കുട്ടി ഉണ്ടാക്കി. പക്ഷെ പുരോഹിതനോട് ദൈവത്തിന്റെ കാരണേശനെ ഉള്ളത് കൊണ്ടായിരിക്കാം അഹറോനെ ശിക്ഷിച്ചില്ല, ജനത്തെ ശിക്ഷിച്ചു. പക്ഷെ ജനത്തെ ശിക്ഷിച്ചത് അഹറോനെ ശിക്ഷിച്ചത് തുല്യമാണ്. കാരണം തന്റെ പ്രിയപ്പെട്ട മക്കള് കണ്ണിന്റെ മുമ്പിൽ നിന്ന് സർപ്പം കടിച്ച് മരിക്കുന്നത് ഈ അഹറോൻ കാണുകയാണ്. ഒരു പുരോഹിതനെ, നല്ല പുരോഹിതനെ, ആദ്യ നേതാവിനെ സംബന്ധിച്ചോളം തന്റെ ജനങ്ങൾക്കുണ്ടാകുന്ന മുറിവുകളൊക്കെ അവർക്കുണ്ടാകുന്നതിന് തുല്യമാണ്. ആ ദൈവത്തിന് അറിയാം. ഒരുപക്ഷെ അഹറോന് വേദന മുറിച്ചതിനേക്കാളും അഹറോന് നൊമ്പരപ്പെട്ടത് തന്റെ ജനങ്ങൾ അവിടെ മുറിക്കപ്പെട്ടപ്പോഴാണ്. കാര്യം ജനങ്ങൾ പറഞ്ഞിട്ടതാണ് ചെയ്തതെങ്കിൽ പോലും എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ അതേ കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. പാപചീവിതത്തിലേക്കും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ദൈവകൽപ്പനയെ മാറ്റിമറിച്ച ഒരു പരാജയമറിഞ്ഞ ഒരു ഒരു രാജാവാണ് ശൗൽ രാജാവ് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. വീണ്ടും നമ്മള് കാണുന്നത് ശൗല് ദൈവത്തിന്റെ പിന്നാലെ പോകുന്നുണ്ട്. നീ എനിക്ക് വേണ്ടി ദൈവം തന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പക്ഷെ ശൗമേൽ പോകുന്നില്ല. ശൗമേൽ പിന്നെ തന്റെ വഴിക്ക് വിട്ടുപോകുന്നു. ഉടനെ ശൗല് വീണ്ടും ഈ ശമുവേൽ പ്രവാചകന്റെ തുണിയെ പിടിച്ച് വലിച്ചിട്ട് എന്നോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് വരുവാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷെ ശൗല് പോകാതിരിക്കുന്നു. ഉടനെ വസ്ത്രം കീറിപ്പോയി. ഈ ശൗല് ശമുവേൽ പ്രവാചകന്റെ വസ്ത്രത്തെ പിടിച്ചു വലിച്ച് അപേക്ഷിക്കുമ്പോൾ ശമുവേൽ പ്രവാചകൻ അങ്കി കീറി എന്നാ പറയുന്നത്. എന്നിട്ട് അപ്പൊ ശൗല് പറയുന്നുണ്ട്, ഈ ഇത് മുറിച്ചതുപോലെ നിന്നെയും ദൈവം അങ്ങനെ ആക്കും, പിന്നെ നിന്റെ രാജ്യത്വം കീറി മുറിക്കും, മറ്റൊരുത്തിന് കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ശൗൽ പ്രവാചകന് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ വീണ്ടും ഇദ്ദേഹം കരഞ്ഞ്, ഈ ശൗൽ കരഞ്ഞ് ശൗൽ പ്രവാചകന്റെ കാല് പിടിക്കുന്നുണ്ട്. എന്റെ ജനങ്ങളുടെ മുമ്പാകെ ഞാൻ അപഹാസ്യമാകാതിരിക്കാൻ തക്കോളം നീ ഒരു പ്രാവശ്യമെങ്കിലും എന്റെ അടുത്ത് വന്ന് ദൈവസ്ഥാനത്തിൽ നിന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നു. അവസാനം കരഞ്ഞു പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ശൗലിന്റെ ഈ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഈ ശൗൽ പ്രവാചകന് നിർബന്ധത്തിന് വഴങ്ങി ഇദ്ദേഹത്തിന്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും ശൗവേൽ അത് കഴിഞ്ഞിട്ട് ചെഴന്തിരിച്ചു പോകുന്നു. ശൗവേൽ ശൗലിനെ കുറിച്ച് ദുഃഖിച്ചു. യഹോവയും താൻ ശൗലിനെ ഇസ്രായേലിനെ രാജാവാക്കിയതുകൊണ്ട് ആരംഭിച്ചു. ഞാൻ സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. 16 വരെ എടുക്കാമെന്നാണ് വിചാരിച്ചതെങ്കിലും സമയമില്ലാത്തതുകൊണ്ട് അടുത്ത ആഴ്ച 16-ാമത്തെ അധ്യായം എടുക്കാം. 13, 14, 15 മൂന്ന് അധ്യായങ്ങളാണ് നമ്മൾ എടുത്തത്. ഈ മൂന്ന് അധ്യായങ്ങളും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ചില ചിന്തകൾ ഉള്ളത് കൊണ്ടാണ് വിശദമായിട്ട് ഞാൻ കുറെ വാക്യങ്ങൾ പഠിച്ചു പോകുന്നതിനർത്ഥം. അപ്പുറം വായിച്ചു പോലെയുള്ള ചില സംഭവങ്ങൾ ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് സ്വാധീനിക്കും. അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് എടുത്തത്. ഏതായാലും ഇത്രയും നേരം ശ്രദ്ധിച്ചിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ ചിന്തിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കൂടുതൽ ചിന്തിക്കുവാനും ഹിസ്റ്റർ പഠിക്കുന്നതിനപ്പുറമായിട്ട് നമുക്ക് അതെന്തെങ്കിലും സ്പർശിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. സമയം കഴിഞ്ഞതുകൊണ്ട് ഇപ്പോഴും നടത്തുന്നു. ശാന്തമാർ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ?
ഇത്രയും നല്ലപോലെ പഠിപ്പിച്ചതിന് വളരെയധികം താങ്ക്സ് അച്ഛൻ. ഞങ്ങൾക്ക് വളരെ ഒരു കാര്യമായി ചെയ്ത് കിട്ടുന്നത്. അതുപോലെ നാളെ നമുക്ക് മതോപദേശ സാരങ്ങൾ ക്ലാസ് എടുക്കുന്നതായിരിക്കും. പി സി ജോർജത്തിന് സുഖമില്ലെങ്കിലും നാളെ പഠിപ്പിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അപ്പൊ ഇതേ സമയത്ത് നാളെ നമുക്ക് വീണ്ടും കാണാം. ഇപ്പോൾ കേൾക്കുന്ന എല്ലാവർക്കും എന്റെ വിനീതമായ നന്ദി.
ഓക്കെ, എല്ലാവരും കാര്യമായിട്ട് നോമ്പ് നോക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. നോമ്പിന്റെ നമസ്കാരങ്ങൾ വീടുകളിൽ കുമ്പിട്ട് നടത്താൻ തക്കവണ എല്ലാവരും, അത് കുടുംബത്തിലെ അപ്പനമ്മ മക്കളെല്ലാം നിർബന്ധമായിട്ടും അത് ലാഘവതിയോട് കാണരുത്. വിശുദ്ധിയോടെ നോമ്പിട്ട് കുമ്പിട്ട് വീടുകളിൽ പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം ഇവിടെ ചേർത്ത് പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ശുദ്ധമുള്ള ബാബ ശുദ്ധമുള്ള നാമയാണ് കാത്തുകൊള്ളണമേ. രക്ഷാപുത്ര ജനങ്ങളെ ശ്രീബാല ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധവർഗുഹ ശുദ്ധഭൂഭവനങ്ങളെ ക്രമിക്കണമേ. ദൈവാർത്ഥ നേരമുള്ള സമയത്തിലും ദൈവത്തിനു കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമീൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാ പുത്രൻ നമ്പരാന്റെ കൃതിയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധമാവാം. ഞങ്ങൾ എല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് ഈ ക്ലാസ്സിനെ സംബന്ധിക്കുന്നവരുടെ മേലും, നേതൃത്വം കൊടുക്കുന്നവരുടെ മേലും, ഈ ഭദ്രാസനത്തിന്റെ മേലും, അഭിനന്ദിയുടെ മേലും, സഭയുടെ മേലും, ഞങ്ങളുടെ എല്ലാ അപേക്ഷകളുടെ മേലും ഇന്ന് എപ്പോഴും നേക്കൊണ്ടായിരിക്കും ആരായണമേ. നന്ദി.